الله وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ബഹുമാനരായ സഹോദരങ്ങളെ, ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട നാട്ടുകാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംസാരവും ഈ ഇരുത്തവുമെല്ലാം അവനു വേണ്ടി മാത്രമുള്ള ഖാലിസായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സയ്യിന ബിസീനത്തിൽ ഇമാൻ വജഅൽന ഹുദാത മുഹ്തദീൻ റബ്ബി ശർഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ഈ ശബ്ദം കേൾക്കുന്നവരിൽ ചെറുപ്പക്കാരും കുട്ടികളും പ്രായമുള്ളവരും എല്ലാവരും നമ്മളിലൊരാളും വ്യത്യാസമില്ലാതെ നാം എല്ലാം ഈ ഭൂമിയിൽ താൽക്കാലികമായി ജീവിക്കുന്നവരാണ്. ഇവിടെ നാം ശാശ്വതരല്ല. ഇന്നോ നാളെയോ നമ്മൾ ഈ ഭൂമി വിട്ടേച്ച് ഈ ഇഹലോകം വിട്ടുപോകേണ്ടവരാണ്. നാം നമ്മുടെ കുടുംബവും നമ്മുടെ വീടും നമ്മുടെ വാഹനവും നമ്മുടെ ജോലിയും എല്ലാമെല്ലാം ഇട്ടേച്ച് അള്ളാഹുവിന്റെ അലംഘനീയമായ വിധിക്ക് കീഴടങ്ങിക്കൊണ്ട് മരിച്ചു പോകേണ്ടവരാണ് നമ്മളെല്ലാവരും. ഒരു സംശയവും ഒരാൾക്കും ആ വിഷയത്തിലില്ല. അള്ളാഹു പറഞ്ഞതുപോലെ കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور كل نفس ذائقة الموت إلا أمرهم مرنة ديروتي عصرك كتنة ينران وإنما توفون أجوركم يوم القيامة إنك إلوغة تنقل جيدا كارنقل ودبورنا ما يبردفلم നിങ്ങൾക്ക് നൽകപ്പെടുക പരലോകത്ത് ഖിയാമത്ത് നാളിൽ മാത്രമാണ്. ഫമൻ സുഹ്സിഹ അനിൽ നാരി വഉദ്ഖില അൽജന്നത ഫഖദ് ഫാസ്. അന്ന് ആര് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടുവോ ആര് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടുവോ ഫഖദ് ഫാസ്, അവൻ വിജയിച്ചു, അവൻ രക്ഷപ്പെട്ടു. വമൽ ഹയാത്തു ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ലോക ജീവിതം എന്നത് ഇഹലോകമെന്നത് ഇല്ലാ മതാഉൽ ഗുറൂർ, ഇത് വഞ്ചനയുടെ ഒരു വിഭവം മാത്രമാകുന്നു, തീർന്നു പോകുന്ന ഒന്ന് മാത്രമാകുന്നു. നമുക്ക് തോന്നിപ്പോകും ഇവിടെ നാം കാലാകാലം ഉണ്ടാകുമെന്ന്, നാം എല്ലാ കാലത്തും ഇവിടെ ജീവിക്കുമെന്ന്. ഒരിക്കലുമല്ല, നാം മരിച്ചു പോകേണ്ടവരാണ്. നമ്മളെല്ലാവരും നമ്മളെല്ലാവരും ഒരാളും ബാക്കിയാകാതെ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്കറിയാം, മുസ്ലിമീങ്ങൾ എന്ന നിലയ്ക്ക് നമുക്കറിയാം, ഈ ലോകത്ത് മനുഷ്യർ ജീവിക്കുന്നത് ബാക്കിയുള്ള ജന്തുക്കളെ പോലെ, പട്ടിയെപ്പോലെ പൂച്ചയെപ്പോലെയല്ല, മറിച്ച് അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ ലോകത്ത് ഇത് പ്രവർത്തനങ്ങളുടെ പരീക്ഷണത്തിന്റെ ലോകമായിട്ടാണ് ഈ ലോകത്തെ നിശ്ചയിച്ചിട്ടുള്ളത്. ഇവിടെ ഈ പരീക്ഷണത്തിൽ വിജയിക്കുന്നവർക്കുള്ള പ്രതിഫലത്തിന്റെ നാൾ അത് പരലോകമാകുന്നു. അല്ലാഹു റബ്ബുൽ ആലമീൻ മരിച്ചവരെല്ലാം രണ്ടാമതും ജീവിപ്പിക്കുന്ന പരലോകം, വരം തുടങ്ങിയ ഭൂമിയെ മഴ വർദ്ധിപ്പിക്കുന്നതിലൂടെ എങ്ങനെയാണ് അല്ലാഹു രണ്ടാമതും ജീവിപ്പിക്കുന്നത്, അതുപോലെ അല്ലാഹു റബ്ബുൽ ആലമീൻ മരിച്ചവരെ രണ്ടാമത് ജീവിപ്പിക്കുന്നതാണ്. ഒരു സംശയവുമില്ല, നമ്മുടെ ഓരോരുത്തരുടെയും ഉമ്മമാരുടെ വയറ്റിൽ ബീജമായിരുന്ന, ഭ്രൂണമായിരുന്ന, രക്തക്കട്ടയും മാംസക്കഷ്ണവും മാത്രമായിരുന്ന നമുക്ക് അല്ലാഹു എല്ലുകൾ നൽകി അതിനു മുകളിൽ മാംസം കൊണ്ട് പുതിഞ്ഞു. പിന്നീട് ഒന്നും അറിയാത്ത, ഒന്നിനും സാധിക്കാത്ത, മറ്റുള്ളവരുടെ താങ്ങും തണലും ആവശ്യമായിട്ടുള്ള കുട്ടികളായി അല്ലാഹു നമ്മെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നു. നാം പിന്നെ വളരുന്നു, നമ്മൾ യുവാക്കളാകുന്നു. ഒരു മനുഷ്യന് നേടിയെടുക്കാൻ സാധിക്കുന്ന, ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും ബലവത്തായ ശക്തിയുള്ള ശാരീരിക ഘടനയിൽ, മാനസിക ഘടനയിലൊക്കെ നാം എത്തുന്നു. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വതആല തിരിച്ചു കൊണ്ടുപോകുന്നു. അവൻ പറഞ്ഞതുപോലെ, ആർക്കാണ് നാം ദീർഘായുസ് നൽകുന്നത്, അവനെ നാം സൃഷ്ടിപ്പ് തലതിരിച്ചു കൊണ്ടുവരുന്നതാണ്. അഥവാ പ്രായമേറിയവരെ നിങ്ങൾ കണ്ടിട്ടില്ലേ, ചെറിയ കുട്ടികളെ പോലെ ദുർബലരാണവർ. അവർക്ക് താങ്ങും തണലും ആവശ്യമുണ്ട്, ആശ്രയം ആവശ്യമുണ്ട്, വാശി പിടിക്കും കുട്ടികളെ പോലെ. അല്ലാഹു പറഞ്ഞതുപോലെ, പലതും അറിഞ്ഞവരായിരുന്നു അവർ, പക്ഷേ ഇന്നവരൊന്നും അറിയാത്തവരാണ്. ദുനിയാവിന്റെ ഈ ലോകത്തെ ഒരുപാട് വർഷത്തെ അനുഭവ സമ്പത്ത് അവർക്കുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നേരിട്ടിട്ടുണ്ടവർ. എന്നിട്ടും എന്റെ അവരിങ്ങനെ കുട്ടികളെ പോലെ ആയിപ്പോയി, എല്ലാം അറിഞ്ഞതിനു ശേഷവും ഒന്നും അറിയാത്തവരായിപ്പോയി. ആ പ്രായം എത്തുന്നതിന് മുമ്പ് മരിച്ചു പോകുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. എന്നാൽ ആ പ്രായം എത്തുന്നവരുമുണ്ട്. സഹോദര, നീ ഒന്നാലോചിച്ചു നോക്കൂ, നിന്നെ ഈ രൂപത്തിൽ കൃത്യമായ ഘടനയോടെ ഓരോ അവസ്ഥയിലും ഓരോ പടിപടിയായി നിന്നെ നിയന്ത്രിച്ച് കൊണ്ടുവന്ന അല്ലാഹു റബ്ബുൽ ആലമീൻ, അവൻ മരണത്തിന് ശേഷം നിന്നെ ജീവിപ്പിക്കാൻ കഴിവില്ലാത്തവനാണ് എന്നാണോ നീ കരുതുന്നത്? അവലം യറൗ അന്നല്ലാഹല്ലദി ഖലഖ അസ്സമാവാതി വൽ അർദ് ബിഖാദിരിൻ അലാ അൻ യുഹ്യിയൽ മൗത ബലാ ഇന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. ആകാശഭൂമികളെയും അതിനിടയിലുള്ളതിനെയും പടച്ചവൻ, അവൻ മരിച്ചവരെ രണ്ടാമത് ജീവിപ്പിക്കാൻ അവന് കഴിവില്ലെന്നാണോ നിങ്ങൾ കരുതുന്നത്? ആകാശഭൂമികളെ പടച്ച, ഇത്ര കൃത്യമായി അതിനെല്ലാം സംവിധാനിച്ച അല്ലാഹുവിന് മരിച്ചവരെ രണ്ടാമത് ജീവിപ്പിക്കാൻ കഴിവില്ലാതിരിക്കുമോ നിങ്ങൾ അവർ കാണുന്നില്ലേ, ചിന്തിക്കുന്നില്ലേ? ബലാ ഇന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ല, അവനെല്ലാത്തിനും കഴിവുള്ളവൻ തന്നെയാണ്. എല്ലാത്തിനും കഴിവുള്ള അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മോട് പറഞ്ഞ തീർച്ചയായ ഉറപ്പുള്ള കാര്യമാണ് അല്ലാഹു നമ്മെ രണ്ടാമതും ജീവിപ്പിക്കുമെന്ന്. അവിടെയാണ് സഹോദരങ്ങളെ യഥാർത്ഥ ജീവിതമുള്ളത്, അവിടെയാണ് യഥാർത്ഥ സുഖവും യഥാർത്ഥ രക്ഷയും യഥാർത്ഥ ശിക്ഷയും ഉള്ളത്, അവിടെയാകുന്നു. യഖൗമി ഇന്ന മഹാദിഹിൽ ഹയാതു ദുനിയാ മസാ വഇന്നൽ ആഖിറത ഹിയ ദാറുൽ ഖറാർ. പണ്ട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് സത്യവിശ്വാസിയായിരുന്ന, മുഅ്മിനായിരുന്ന ഒരാൾ പറഞ്ഞതായി അല്ലാഹു നമ്മോട് പറഞ്ഞിട്ടുള്ളത് പോലെ, യാ ഖൗമി ഇന്ന മഹാദിഹിൽ ഹയാതു ദുനിയാ മസാ വഇന്നൽ ആഖിറത ഹിയ ദാറുൽ ഖറാർ. ഓ ജനങ്ങളെ, ഈ ജീവിതം എന്നത് തുച്ഛമായ ഒരു വിഭവം, തീർന്നു പോകുന്ന ഒരു കാര്യം മാത്രമാകുന്നു. വഇന്നൽ ആഖിറത ഹിയ ദാറുൽ ഖറാർ, ആഖിറ അൽ ആഖിറ, പരലോകം അതാകുന്നു ശാശ്വത ജീവിതത്തിന്റെ, സ്ഥിരമായ ജീവിതത്തിന്റെ ലോകമതാകുന്നു. ഇതുറച്ച് വിശ്വസിക്കുന്ന ആളുകളാണ് സഹോദരങ്ങളെ നമ്മൾ, ഇതുറച്ച് നാം വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ഈ ലോക ജീവിതത്തിന് എന്തർത്ഥമാണുള്ളത്? എല്ലാവരും ഇങ്ങനെ ജീവിക്കുന്നു, മരിക്കുന്നു. ഇവിടെ നല്ലവരുണ്ട്, മോശക്കാരുണ്ട്,
എല്ലാവരും ഇങ്ങനെ ജീവിക്കുന്നു. ഈ ആകാശഭൂമികൾ, ഈ പർവ്വതങ്ങൾ, ഈ പുഴകൾ, ഈ കടൽ, ഈ മരങ്ങൾ, ഈ പക്ഷികൾ, ഈ വൃക്ഷങ്ങൾ, ഈ ജന്തുക്കൾ, ഇതെല്ലാം അല്ലാഹു വെറുതെ പടച്ചതെന്നാണോ? ഒരിക്കലുമല്ല. وَمَا خَلَقْنَا السَّمَاءَ وَالْأَرْضَ وَمَا بَيْنَهُمَا بَاطِلًا ذَلِكَ ظَنُّ الَّذِينَ كَفَرُوا فَوَيْلٌ لِّلَّذِينَ كَفَرُوا مِنَ النَّارِ أَمْ نَجْعَلُ الَّذِينَ آمَنُوا وَعَمِلُوا الصَّالِحَاتِ كَالْمُفْسِدِينَ فِي الْأَرْضِ أَمْ نَجْعَلُ الْمُتَّقِينَ كَالْفُجَّارِ كِتَابٌ أَنزَلْنَاهُ إِلَيْكَ مُبَارَكٌ لِّيَدَّبَّرُوا آيَاتِهِ وَلِيَتَذَكَّرَ أُولُو الْأَلْبَابِ الله برين وَمَا خَلَقْنَا السَّمَاءَ وَالْأَرْضَ وَمَا بَيْنَهُمَا بَاطِلًا ആകാശത്തെയും ഭൂമിയെയും ഒക്കെ നാം അല്ലാഹു വെറുതെ പടച്ചതല്ല. ذلك ظن الذين كفروا അങ്ങനെയാണ് നിഷേധികൾ, അല്ലാഹുവിന്റെ സത്യമതത്തെ നിഷേധിച്ചവർ, അഹങ്കാരികൾ കരുതുന്നത് അങ്ങനെയാണ്. ഫവൈലുൽ ലില്ലദീന കഫറു മിനന്നാർ, ആ നിഷേധികൾക്ക്, അക്രമികൾക്ക്, കുഫ്റിന്റെ ആളുകൾക്ക് നരകം കൊണ്ട് നാശം. ഒരിക്കലും അങ്ങനെയല്ല. أم نجعل الذين آمنوا وعملوا الصالحات كالمفسدين في الأرض أم نجعل المتقين كالفجار ഭൂമിയിൽ ഈമാനും യഥാർത്ഥ വിശ്വാസവും നല്ല പ്രവർത്തനങ്ങളും ആയി ജീവിച്ചവരെയും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയ ആളുകളെയും നാം ഒരുപോലെയാക്കുമെന്നോ? أم نجعل المتقين كالفجار അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചവരെയും ചെമ്മാടികളെയും തോന്നിവാസികളെയും നാം ഒരുപോലെയാക്കുമെന്നോ? ഒരിക്കലുമില്ല. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദബ്ബറു ആയാതിഹി വലിയതദക്കറുൽ അൽബാബ്. അങ്ങനെയല്ലെന്ന് ആകാശഭൂമികളുടെ റബ്ബായ അല്ലാഹു മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സത്യസന്ധരായ, കളവ് പറയാത്ത, ഏറ്റവും വിശുദ്ധമായ ജീവിതം നയിച്ച മാതൃകാ പുരുഷനായ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിച്ച കിതാബ് ഖുർആൻ, മുബാറക്കുൻ, അല്ലാഹു അനുഗ്രഹങ്ങൾ നിശ്ചയിച്ചിട്ടുള്ള ബറക്കത്തുള്ള കിതാബ്, അതിൽ അല്ലാഹു പറഞ്ഞതിനെതിരാണ് ആകാശഭൂമികളെ അല്ലാഹു വെറുതെ പടച്ചതാണ്, മരിച്ചതിന് ശേഷം അല്ലാഹു ആളുകളെ വീണ്ടും ജീവിപ്പിക്കുകയില്ല എന്ന വാദം ഒരിക്കലും അത് ശരിയല്ല. ലിയദബ്ബറു ആയാതിഹി, ഈ ആയത്തുകളെ കുറിച്ച് അവർ ചിന്തിക്കാൻ, വലിയ തദക്കറ ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ളവർ ആലോചിക്കാൻ. അല്ലാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ച കിതാബാകുന്നു ഖുർആനാകുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതുറച്ച് വിശ്വസിക്കുന്ന നാം അതുപോലെ വിശ്വസിക്കുന്നു. അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ ലോകത്തുള്ള മനുഷ്യരെ, ഈ ലോകത്തുള്ള ആളുകളെ, ബുദ്ധിയുള്ള ആളുകളെ അവൻ ഇരുട്ടിൽ വിട്ടിട്ടില്ല. അല്ലാഹു അവർക്ക് വെളിച്ചം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എന്താണ് മനുഷ്യ നീ വിശ്വസിക്കേണ്ടത്? എങ്ങനെയാണ് നീ നിന്റെ റബ്ബിനെ, നിന്നെ സൃഷ്ടിച്ചവനായ ആകാശഭൂമികളുടെ റബ്ബായ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യേണ്ടത്, അവനെ ആരാധിക്കേണ്ടത്? നിനക്കെന്താണ് നന്മ, നിനക്കെന്താണ് തിന്മ? ഏത് കാര്യങ്ങളാണ് നീ തെറ്റായി മനസ്സിലാക്കേണ്ടത്? ഏത് കാര്യങ്ങളെയാണ് നീ നന്മയാണെന്ന് മനസ്സിലാക്കേണ്ടത് എന്ന് പഠിപ്പിക്കാൻ അല്ലാഹു റബ്ബുൽ ആലമീൻ അവനവന്റെ ദൂതന്മാരെ, അവന്റെ പ്രവാചകന്മാരെ ഈ ലോകത്തേക്ക് കാലാകാലങ്ങളിൽ അയച്ചിട്ടുണ്ട്. അവരിൽ അന്തിമനാകുന്നു മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നാം നമ്മുടെ ജീവനെക്കാളും സ്നേഹിക്കുന്ന ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് അല്ലാഹുവിന്റെ ആയത്തുകൾ, അല്ലാഹുവിന്റെ വചനങ്ങൾ ഓതി അത് വിശദീകരിച്ച് കുറെ തത്വങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും ഇങ്ങനെ പഠിപ്പിച്ചു പോവുകയാണോ ചെയ്തിട്ടുള്ളത്? ഒരിക്കലുമല്ല, മറിച്ച് അവിടുന്ന് ജീവിച്ച് കാണിച്ചു തന്നു. അതാണ് ഏറ്റവും നല്ല അധ്യാപനം, അതാകുന്നു ഏറ്റവും നല്ല പഠിപ്പിക്കൽ. വിശദീകരിച്ചതുകൊണ്ട്, കുറെ സംസാരിച്ചതുകൊണ്ട് അല്ല ആളുകൾ നന്നാവുക, മറിച്ച് ഏറ്റവും നല്ല രൂപത്തിൽ അല്ലാഹു കൽപ്പിച്ചത്, അവന്റെ ആയത്തുകൾ ജീവിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്നു. ആര് ആ റസൂലിൽ വിശ്വസിക്കുകയും ആ റസൂൽ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ അല്ലാഹുവിനെ ആരാധിക്കുകയും അവിടുന്ന് അവിടുത്തെ മാതൃകയാക്കി ജീവിച്ചു മരിക്കുകയും ചെയ്തോ, അവനാകുന്നു പരലോകത്ത് സ്വർഗമുള്ളത്. ആ സത്യസന്ധരായ റസൂലിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആര് നിഷേധിച്ചുവോ, അവിടുന്ന് പഠിപ്പിക്കാത്ത രൂപത്തിൽ തോന്നിയതുപോലെ തന്റെ ആരാധനകളും തന്റെ ഇബാദത്തുകളുമൊക്കെ, പ്രാർത്ഥനകളുമൊക്കെ ചെയ്തുവോ, അവരാകുന്നു പരലോകത്ത് നരകത്തിലാകുന്ന ആളുകൾ. സഹോദരങ്ങളെ, ഇത് സത്യമാണ്, ഇത് ഹക്കാണ്. ഞാൻ ഈ സംസാരിക്കുന്നുണ്ട് എന്നതുപോലെ നിങ്ങളിത് കേൾക്കുന്നുണ്ട് എന്നതുപോലെ ഇതാ രാത്രിയോടടുത്ത് ഒരു വൈകുന്നേരത്തിൽ നാം ഈ സ്ഥലത്ത് ഒരുമിച്ചു കൂടിയിരിക്കുന്നു എന്നതുപോലെ സത്യമാകുന്നു അള്ളാഹുവിന്റെ വാക്ക്, സത്യമാകുന്നു ഇതായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് സഹോദരങ്ങളെ, എന്താണ് ഈ പരിശുദ്ധ ഇസ്ലാമിന്റെ അടിസ്ഥാന ആശയമെന്ന് അറിയാത്ത നിർഭാഗ്യവാന്മാരിൽ നാം പെട്ടുപോകരുത്. കാരണം ഇത് സൗഭാഗ്യമാണ്, കാരണം ഇതാകുന്നു ഏറ്റവും വലിയ സമാധാനം, ഏറ്റവും വലിയ സന്തോഷം നിന്റെ ജീവിതത്തിൽ നൽകുക. ഇതാ നിന്നെ പടച്ച ആകാശഭൂമികളെ പടച്ച റബ്ബ്, അവനെന്തിനാണ് നിന്നെ പടച്ചിട്ടുള്ളത് എന്ന് നീ അറിഞ്ഞാൽ അതനുസരിച്ച് നീ മുന്നോട്ട് പോയാൽ അതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം, അതാണ് ഏറ്റവും വലിയ സന്തോഷം. കാരണം നീ വെളിച്ചത്തിലാണ്, ഇരുട്ടിലല്ല. എന്ത് വിശ്വസിക്കണം, എന്ത് ചെയ്യണം, എന്താണ് നന്മ എന്താണ് തിന്മ എന്നറിയാതെ ഇരുട്ടിൽ നീങ്ങുന്നവനല്ല നീ. നീ നിന്റെ കർത്താവിന്റെ അല്ലാഹുവിന്റെ വാക്കുകൾ മനസ്സിലാക്കിയാൽ അതനുസരിച്ച് നീങ്ങിയാൽ അതാ അല്ലാഹു റബ്ബുൽ ആലമീൻ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ സൃഷ്ടിച്ചവൻ, നമ്മെ പടച്ചവൻ. അവനതാ പറയുന്നു, പറയുന്നു അവന്റെ കിതാബിൽ ഖുർആനിൽ, وما خلقت الجن والانس الا ليعبدون وما خلقت ഞാൻ സൃഷ്ടിച്ചിട്ടില്ല الجن والانس ജിന്നുവർഗ്ഗത്തെയും മനുഷ്യവർഗ്ഗത്തെയും الا ليعبدون എന്നെ മാത്രം ഇബാദത്ത് ചെയ്യാൻ അഥവാ എന്നെ മാത്രം ആരാധിക്കാൻ വേണ്ടിയല്ലാതെ ജിന്നുവർഗ്ഗത്തെയോ മനുഷ്യവർഗ്ഗത്തെയോ ഞാൻ പടച്ചിട്ടില്ല. എന്തിനാണ് ഞാൻ ഇവിടെ ജനിച്ചത്? എന്തിനാണ് ഞാൻ ഇവിടെ ജീവിക്കുന്നത്? എങ്ങോട്ടാണ് ഞാൻ പോകുന്നത് എന്നറിയാതെ വഴിതെറ്റി അലയുന്ന മനുഷ്യ, നിന്നെ വെളിച്ചത്തിലാക്കുന്ന പ്രകാശപൂരിതമായ മാർഗത്തിൽ നിന്നെ നയിക്കുന്ന മറുപടി ഇതാ, ഉത്തരം ഇതാ. നിന്റെ റബ്ബ് പറഞ്ഞു തരുന്നു, അല്ലാഹു പറഞ്ഞു തരുന്നു. എന്തിനാണ് നിന്നെ അവൻ സൃഷ്ടിച്ചത്? അവനെ മാത്രം ആരാധിച്ച് ജീവിക്കാൻ. അവനാണ് നിന്നെ പടച്ചതെന്ന് നീ സംശയിക്കുകയില്ല. സമൂഹത്തിൽ ഏറ്റവും വിവരമുണ്ടെന്ന് പുറമേ ധരിക്കുകയും എന്നാൽ തീരെ ബുദ്ധിയില്ലാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾ മാത്രമേ അള്ളാഹുവിനെ സ്രഷ്ടാവായവനെ നിഷേധിക്കുകയുള്ളൂ. അള്ളാഹു ചോദിച്ചില്ലേ, അം ഖുലിഖൂ മിൻ ഗൈരി ശൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ അം ഖലഖു സമാവാതി വൽ അർദ് ബല ലാ യുഖിനൂൻ അം ഖുലിഖൂ മിൻ ഗൈരി ശൈഇൻ, ഒന്നുമില്ലായ്മയിൽ നിന്ന് പടക്കപ്പെട്ടവരാണോ അവർ? ശൂന്യതയിൽ നിന്നുണ്ടായവരാണോ അവർ? അതല്ല, അവർ തന്നെയാണോ സ്രഷ്ടാക്കൾ? അവർ തന്നെയാണോ അവരെ പടച്ചത്? അതല്ല, ആകാശഭൂമികളെ പടച്ചതും അവനാണോ? ഒരിക്കലും ഒട്ടും ബുദ്ധിയില്ലാത്ത യുക്തിവാദികളെന്ന് തെറ്റായി ഗുൽമായി അക്രമമായി സ്വയം പേരു വിളിച്ച ആളുകൾ യഥാർത്ഥത്തിൽ തീരെ യുക്തിയില്ലാത്തവരാണവർ. അള്ളാഹുവിനെ നിഷേധിക്കാൻ ആകാശഭൂമികളെ പടച്ച, ഈ ആകാശത്തെ വിധാനിച്ച, ഈ നക്ഷത്രങ്ങളെ സംവിധാനിച്ച, സൂര്യനെയും ചന്ദ്രനെയും പടച്ച അള്ളാഹുവിനെ നിഷേധിക്കുകയോ? അതുകൊണ്ട് ബുദ്ധിയുള്ള ആളുകളിൽ മനുഷ്യരിൽ മഹാഭൂരിപക്ഷവും വിശ്വസിക്കുന്നു അള്ളാഹുവാണ് അവരുടെ ഖാലിഖ്, അള്ളാഹുവാണ് അവരെ സൃഷ്ടിച്ചതെന്ന്. പിന്നെന്തിനാണ് തർക്കം? പിന്നെവിടെയാണ് അഭിപ്രായ വ്യത്യാസം? അഭിപ്രായ വ്യത്യാസം ആരാധിക്കേണ്ടത് ആരെ? അള്ളാഹുവിനെ മാത്രമേ, ആ സൃഷ്ടിച്ചവനായ റബ്ബിനെ മാത്രമേ നീ ഇബാദത്ത് ചെയ്യാവൂ എന്ന് പറയുന്നിടത്താണ് അഭിപ്രായ വ്യത്യാസം. അതുകൊണ്ട് അള്ളാഹു റബ്ബുൽ ആലമീനിദ സർവഭിപ്രായ വ്യത്യാസങ്ങൾക്കും തീർപ്പ് കൽപ്പിച്ചുകൊണ്ട് പറയുന്നു, വമാ ഖലഖുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ, മനുഷ്യ അവൻ നിന്നെ പടച്ചത് അവനെ മാത്രം ഇബാദത്ത് ചെയ്യാനാണ്, അവനെ മാത്രം ആരാധിക്കാനാണ്. കാരണം അവൻ മാത്രമാകുന്നു ഖാലിഖ്, അവൻ മാത്രമാകുന്നു സ്രഷ്ടാവ്, ബാക്കി എല്ലാവരും അവന്റെ പടപ്പുകളാണ്. അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമരായ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും അള്ളാഹുവിന്റെ സൃഷ്ടിയാകുന്നു. അള്ളാഹു അല്ലാത്തവരെല്ലാം അവന്റെ പടപ്പുകളാകുന്നു. അതുകൊണ്ട് സഹോദര, നീ അള്ളാഹു അല്ലാത്ത ആരെങ്കിലും ഇബാദത്ത് ചെയ്യുകയാണെങ്കിൽ, ആരാധിക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ഒരു സൃഷ്ടി ഒരു സൃഷ്ടിയോട് പ്രാർത്ഥിക്കുന്നു, ഒരു പടപ്പ് ഒരു പടപ്പിനോട്, ഒരു മഖ്ലൂഖ് ഒരു മഖ്ലൂഖിനോട് പ്രാർത്ഥിക്കുന്നു. ഇതെങ്ങനെ ശരിയാകും? ഇതിനേക്കാളും വലിയ അക്രമം എന്തുണ്ട്? ഇതിനേക്കാളും വലിയ പാതകം എന്തുണ്ട്? അള്ളാഹു നിന്നെ അവനെ മാത്രമാണ്, അവനെ മാത്രം ആരാധിക്കാനാണ് പടച്ചതെന്നിരിക്കെ, റബ്ബാണ് നിന്നെ പടച്ചതെന്നിരിക്കെ നീ അവന് പങ്കുചേർക്കുക എന്നത്. അതുകൊണ്ടാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മഹാനായ സഹാബി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട് ചോദിച്ചു, അയ്യു ദംബി അലം, അള്ളാഹുവിന്റെ റസൂലേ, പാപങ്ങളിൽ ഏറ്റവും കടുത്തതേതാണ്, ഏറ്റവും വലിയ തെറ്റേതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി എന്താണ്? അൻതജഅല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക, അള്ളാഹുവാണ് നിന്നെ സൃഷ്ടിച്ചതെന്നിരിക്കെ, അള്ളാഹുവാണ് നിന്നെ പടച്ചതെന്നിരിക്കെ, നീ അവന് ഒരു പങ്കുകാരനെ, ഒരു സമനെ ഉണ്ടാക്കലാണ്. അള്ളാഹുവിന് മാത്രം കൊടുക്കേണ്ട നിന്റെ പ്രാർത്ഥനകൾ, നിന്റെ സഹായത്തേറ്റങ്ങൾ, ഇത് നീ അള്ളാഹുവല്ലാത്ത അവന്റെ പടപ്പുകളിലേക്ക് തിരിക്കലാകുന്നു. ഏറ്റവും വലിയ തെറ്റെന്ന് പറഞ്ഞതാരാണ്? സത്യം മാത്രം പറയുന്ന, അള്ളാഹുവിന്റെ വഹി അനുസരിച്ച് മാത്രം സംസാരിക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പാപം, ഈ വൻ തെറ്റ്, അള്ളാഹുവല്ലാത്തവരിലേക്ക് പ്രാർത്ഥനകളും ആരാധനകളും തിരിക്കുക എന്ന തെറ്റ് നമ്മിൽ സംഭവിക്കാൻ പാടുണ്ടോ? അതെങ്ങനെ ശരിയാകും? യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, ദുരിബ മസലുൻ ഫസ്തമിഊ ലഹ്, ഓ മനുഷ്യരെ, ഇതാ അള്ളാഹു പറയുന്നു, അവനിതാ ഒരു ഉദാഹരണം നിങ്ങൾക്ക് വിവരിച്ചു തരാൻ പോകുന്നു, ഫസ്തമിഊ ലഹ്, നിങ്ങളത് ശ്രദ്ധിച്ചു കേൾക്കണേ. ഇന്നല്ലദീന തദഊന മിൻ ദൂനില്ലാഹി ലയഖ്ലുഖു ദുബാബ, അള്ളാഹുവിനു പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ ഒരീശയെ പോലും പടക്കാൻ അവർക്കൊരിക്കലും സാധിക്കുകയില്ല. അവരെല്ലാവരും ഒരുമിച്ച് ചേർന്നാലും ശരി, വയസ്സുഹും ഇനി നിങ്ങൾ ആരാധിക്കുന്ന നിങ്ങളുടെ ഇലാഹുകൾ എല്ലാവരും ഒരുമിച്ച് ചേർന്നാലും അതിന് സാധിക്കുകയില്ലെന്ന് മാത്രമല്ല, അവരുടെ കയ്യിൽ നിന്ന് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ നിസാരമായ ഈച്ച എന്ന ഒരു പടപ്പ്, ഒരീച്ച അവരുടെ കയ്യിൽ നിന്ന് വല്ലതും എടുത്തുകൊണ്ടുപോയാൽ ദുർബലനായ ഈച്ചയിൽ നിന്നത് തിരിച്ചെടുക്കാൻ പോലും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർക്ക് സാധ്യമല്ല. തേടുന്നവനും അവരാരോടാണോ തേടുന്നത് അവരും എത്ര ദുർബലനാണ്. അള്ളാഹു ഇങ്ങനെയാണോ? നിന്റെ റബ്ബ് ഇങ്ങനെയാണോ? ഒരിക്കലുമല്ല. ويجعلكم خلفاء الارض اله مع الله اما يجيب المضطر اذا دعاه اذا ني വിളിച്ചു തേടുന്ന ഒന്നിനും കഴിവില്ലാത്ത ഇവരും. എന്നാൽ ബുദ്ധിമുട്ടായവൻ, വഴിയെല്ലാം മുട്ടിപ്പോയവൻ വിളിച്ചു തേടിയാൽ അവന്റെ വിളിക്ക് ഉത്തരം നൽകുകയും വയസ്സുപുച്ഛുവ അവന്റെ പ്രയാസം നീക്കുകയും വയജാലുക്കും ഖുലഫാ അൽ അർദ്, ഭൂമിയിൽ അനന്തരാവകാശികളായി, മക്കൾ മക്കളെയായി, പരമ്പര പരമ്പരയായി നിങ്ങളെ നിലനിർത്തുന്നവരുമായ അള്ളാഹു ആണോ നല്ലത്, അല്ല ഇവരാണോ നല്ലത്? അള്ളാഹുവോടൊപ്പം മറ്റുവല്ല ഇലാഹുകളുമോ, അള്ളാഹുവോടൊപ്പം മറ്റുവല്ല ആരാധ്യരുമോ? ഇതെങ്ങനെ ശരിയാകും? ഇതെങ്ങനെ ശരിയാകും? അതുകൊണ്ട് ബുദ്ധിയുള്ളവരെ ആലോചിക്കൂ. അള്ളാഹു നമ്മെ ഇതിനാണ് പഠിച്ചിട്ടുള്ളത്, അവനെ മാത്രം ആരാധിക്കാൻ. അതാകുന്നു നമ്മുടെ ഒന്നാമത്തെ ബാധ്യത, അതാകുന്നു. അല്ലാഹുവിന്റെ ഖുർആൻ നോക്കൂ നിങ്ങൾ, അല്ലാഹു പറയുന്നു, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അനഅബ്ദുല്ലാഹ വജ്തനിബുത് താഗൂത്, എല്ലാ ഉമ്മത്തിലേക്കും നാം നമ്മുടെ പ്രവാചകന്മാരെ അയച്ചു. എന്തിനാണ്? അനഅബ്ദുല്ലാഹ, അല്ലാഹുവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ. വജ്തനിബുത് താഗൂത്, അല്ലാഹുവിനെ പുറമെ നിങ്ങൾ ഇലാഹാക്കിയിട്ടുള്ള എല്ലാവരെയും ഒഴിവാക്കണമെന്ന് പറയാൻ. അതിനാണ് അല്ലാഹു അവന്റെ നബിമാരെ മുഴുവൻ അയച്ചത്. കാരണം എന്താണ്? അതാണ് ഏറ്റവും വലിയ വഴികേട്, ഏറ്റവും വലിയ തെറ്റതാണ്. വമൻ അളല്ലു മിമ്മൻ യദഊ മിൻ ദൂനില്ലാ മല്ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ വഇദാ ഹുശറ അന്നാസു കാനൂ ലഹും അജാ വകാനൂ ബിഇബാദതിഹിം കാഫിരീൻ. അല്ലാഹു പറയുന്നു, വമൻ അളല്ലു മിമ്മൻ, ഒരുവനെക്കാളും വഴികെട്ടവൻ ആരാണുള്ളത്, വഴികേടിലായവൻ ആരാണുള്ളത്? മിമ്മ യദ്ഉ മിൻ ദൂനില്ലാഹ്, അല്ലാഹു അല്ലാത്തവരോട് വിളിച്ചു തേടുന്നവനെക്കാളും വഴികെട്ടവൻ ആരാണുള്ളത്? മല്ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ, അന്ത്യനാൾ വരെ അവൻ ഉത്തരം നൽകാത്ത, അവന്റെ വിളിക്ക് മറുപടി തരാൻ ഉത്തരം നൽകാൻ സാധിക്കാത്ത ആളുകളെ വിളിച്ചു തേടുന്നവനേക്കാളും വഴികെട്ടവൻ ആരാണുള്ളത്? വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ, ഇവർ വിളിച്ചു തേടുന്ന ഇവരുടെ ഇലാഹുകളാകട്ടെ ഇവരുടെ ദുആ കേൾക്കുന്നില്ല, അതിനെക്കുറിച്ച് അശ്രദ്ധനാണ്. പരലോകത്ത് ഈ ഇലാഹുകൾ ഇവർ തേടിയ, ഇവർ ദൈവമാക്കിയ ആളുകൾ ഇവരുടെ ശത്രുക്കളായി തീരുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഇൻ തദഉഹും നിങ്ങൾ അവരെ വിളിച്ച് തേടിയാൽ ലാ യസ്മഉ ദുആഅകും നിങ്ങളുടെ ദുആ നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കുകയില്ല. വലൗ സമിഉ മസ്തജാബു ലക്കും ഇനി നിങ്ങളുടെ പ്രാർത്ഥന അവർ കേട്ടു എന്ന് സങ്കല്പിച്ചാൽ തന്നെയും മസ്തജാബു ലക്കും അവർ നിങ്ങൾക്ക് ഉത്തരം നൽകുകയില്ല. വയൗമൽ ഖിയാമതി യക്ഫുറൂന ബിശിർക്കിക്കും ഖിയാമത്തുനാളിൽ നിങ്ങൾ ചേർത്ത പങ്കിന് അല്ലാഹുവിന് പുറമെ നിങ്ങൾ അവരെ ഇലാഹാക്കിയതിനെ അവർ നിഷേധിച്ചു കളയും. സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കൂ, ഇതാകുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇതാകുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശയം ഇസ്ലാമിന്റെ പ്രവേശന കവാടമാകുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശയം ഇതാകുന്നു. അല്ലാഹുവിന്റെ റസൂൽ പ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നങ്ങാടികളിൽ ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് പറയുമായിരുന്നു, യാ അയ്യുഹ الناس ഓ മനുഷ്യരേ, ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, ജനങ്ങളെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നിങ്ങൾ പറയൂ, നിങ്ങൾക്ക് വിജയിക്കാം. സഹോദര ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഒരർത്ഥവുമില്ലാത്ത ഒരു വാക്ക് പറഞ്ഞാൽ എങ്ങനെ ഈ ലോകത്തും പരലോകത്തും വിജയമുണ്ടാകും? അങ്ങനെയാണോ? ഒരർത്ഥവുമില്ലാത്ത എല്ലാവരും പറയുന്ന ഒരു വാക്ക്, എല്ലാ മതത്തിലുമുള്ള എല്ലാ വിശ്വാസികളും പറയുന്ന ഒരു വാക്ക്, അതാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥം അതാകുമോ? ഒരിക്കലും ആവുകയില്ല. മറിച്ച് ഇസ്ലാമും മറ്റുള്ള മതങ്ങളും മറ്റുള്ള ആശയങ്ങളും തമ്മിലുള്ള വ്യത്യാസമാകുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇസ്ലാമിലേക്കുള്ള പ്രവേശന കവാടമാകുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്താണ് പ്രിയമുള്ളവരെ അതിന്റെ അർത്ഥം? ഇന്ന് പലരും തെറ്റായി പഠിപ്പിക്കുന്നത് പോലെയാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ശരിയായി പഠിപ്പിക്കുന്നവരെ തീവ്രവാദികളും ഭീകരവാദികളും ഒക്കെ ആക്കാൻ ഇല്ലാത്ത കഥകൾ കള്ളക്കഥകൾ മെനയുകയും അത് ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുന്നവർ പുലമ്പുന്നത് പോലെയാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥം? ഒരിക്കലുമല്ല. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് നിങ്ങൾ മനസ്സിലാക്കരുത് എന്നതാണ് അവരുടെ ഉദ്ദേശം. ഈ സത്യം വിളിച്ചത് പറയുന്നവരെ ഭീകരവാദികളും തീവ്രവാദികളും അയ്യത്തുമൊക്കെയാണെന്ന് വരുത്തി തീർത്ത് മൂലക്കിരുത്തിയാൽ പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ആരും ഇവിടെ സ്റ്റേജ് കെട്ടി പറയുകയില്ല, നിങ്ങളതറിയുകയില്ല. അങ്ങനെ അല്ലാഹു അല്ലാത്തവർ വിളിച്ചു തേടുന്ന ഏറ്റവും വലിയ അധമത്വത്തിലേക്ക്, ഏറ്റവും വലിയ നിന്ദ്യതയിലേക്ക്, ഏറ്റവും വലിയ അധോഗതിയിലേക്ക് നിങ്ങളെ പിടിച്ചു നിർത്താം. ഖബർ വ്യവസായവും അല്ലാഹു അല്ലാത്തവരോട് വിളിച്ചു തേടുന്ന പല പരിപാടികളും നിലനിർത്തി അവരുടെ ജീവിതം അവർക്കങ്ങ് കഴിച്ചുപോകാം എന്നതിനാണ് സഹോദരങ്ങളെ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ശബ്ദം അതിന്റെ യഥാർത്ഥ അർത്ഥം ഈ നാട്ടിൽ മുഴങ്ങരുത് എന്ന ദുരുദ്ദേശമാണ് സഹോദരങ്ങളെ. ഇത് പറയുന്നവരെ ഹലഫികളെ തീവ്രവാദികളാണെന്ന് മുദ്ര കുത്തുന്ന ആളുകളുടെ യഥാർത്ഥ ലക്ഷ്യമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പക്ഷേ ഇല്ല, ബിഇദ്നില്ലാഹി വതൗഫീഖ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അല്ലാഹുവിന്റെ സഹായം ഒന്നുകൊണ്ട് മാത്രം, അവന്റെ തൗഫീഖ് ഒന്നുകൊണ്ട് മാത്രം ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിന്റെ യഥാർത്ഥ ആശയം എന്താണെന്ന് ഞങ്ങൾ പറയുക തന്നെ ചെയ്യും, ഞങ്ങൾ എഴുതുക തന്നെ ചെയ്യും, ഞങ്ങളുടെ നാവുകൾ കൊണ്ട് അത് ജനങ്ങളെ ഞങ്ങൾ കേൾപ്പിക്കുക തന്നെ ചെയ്യും ഇൻഷാ അല്ലാഹ് എന്നാണ് സഹോദരങ്ങളെ അതിന്റെ അർത്ഥം. ഇതാ പല മുസ്ലിയാക്കന്മാരും ഈ കക്കാടും പരിസര പ്രദേശങ്ങളിലും ഇടതടവില്ലാതെ നാൾക്കുനാൾ ചെറിയ ചെറിയ ഇടവേളകൾ മാത്രം വെച്ച് നിങ്ങളോട് പറഞ്ഞു തരുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാൽ എന്താണെന്ന്. തെറ്റായ അർത്ഥം അവർ പറയുന്നു, അല്ലാഹു അല്ലാതെ ഒരു പടച്ചവനില്ല എന്ന് നമ്മൾ വിശ്വസിക്കുക, അല്ലാഹു ഒന്നേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക, ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. പിന്നെ നമുക്ക് ആരോടും തേടാം? അല്ലാഹുവിനോട്, അല്ലാഹുവിലേക്ക് നമ്മെ അടുപ്പിക്കാൻ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ അല്ലാഹുവിന്റെ ഔലിയാഇനോട് അവന്റെ നബിമാരോട് പറയുക, അവർ അത് അല്ലാഹുവിനോട് പറയും. നമ്മൾ അവർ അല്ലാഹുവാണെന്ന് വിശ്വസിക്കുന്നില്ല, ഇബാദത്തിന് അർഹർ ഈ നബിമാരാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, അല്ലാഹു മാത്രമാണ് ഖാലിഖ് അവനാണ് പടച്ചവൻ എന്ന് വിശ്വസിക്കുക, എന്നിട്ട് പിന്നെ ആരോടും തേടാം, എന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നിസ്കാരത്തിന് ശേഷം അങ്ങ് ചൊല്ലിയാൽ മതി, അല്ലെങ്കിൽ അത് മസ്ജിദുകളിൽ എഴുതി വെച്ചാൽ മതി. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന് നേർ വിപരീതമായ ചുരുക്ക് നടക്കുന്ന ദർഗകളിൽ പോലും അതങ്ങ് എഴുതി വെക്കുന്നു ആളുകൾ. സഹോദരങ്ങളെ, ഇതാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥം? ഒരിക്കലുമല്ല. പഠിച്ചു വെച്ചോളൂ, മനസ്സിലാക്കിക്കോളൂ, അറിഞ്ഞു വെച്ചോളൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാൽ ലാ മഅബൂദ ബിഹഖ് ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്നതാകുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥം. ആരാധനയുടെ പരിധിയിൽ വരുന്ന ഏത് കാര്യവും നീ നിന്റെ റബ്ബായ ആകാശവും നിങ്ങളുടെ റബ്ബായ അല്ലാഹുവിനല്ലാതെ കൊടുക്കരുത്, അതാകുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങളറിയുമോ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന മക്ക ഇസ്ലാമിന്റെ ശത്രുക്കളായ മുശ്രിക്കുകൾ അല്ലാഹുവല്ലാത്തവരെ ആരാധിച്ചിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തിനെയും ദ്രോഹിച്ച അബൂജഹലും ഉത്ബത്തും ഷൈബത്തും അടങ്ങുന്ന മുശ്രിക്കുകൾ ജീവിച്ചിരുന്ന മക്ക, ആ മക്കയിലെ മുശ്രിക്കുകളുടെ വിശ്വാസം എന്തായിരുന്നു? ഇത് കേട്ടാൽ ഇതറിയാത്ത ആളുകൾ അത്ഭുതപ്പെട്ടു പോകും. ഇത് തന്നെയാണല്ലോ മുസ്ലിയാക്കന്മാർ അതേത് പേരിലായാലും സംഘടനകൾ മാറിയാലും കൊടി മാറിയാലും കുപ്പായത്തിന്റെ നീളം മാറിയാലും തലേക്കെട്ടിന്റെ രൂപം മാറിയാലും മുസ്ലിയാക്കന്മാരൊക്കെ ഞങ്ങളെ പഠിപ്പിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാ ആണല്ലോ അബൂജഹലിന്റെ വിശ്വാസം എന്ന് തോന്നിപ്പോകും. കാരണം എന്താണ്? ഇത് അല്ലാഹു റബ്ബുൽ ആലമീൻ അവന്റെ ഖുർആനിൽ നമ്മോട് പറയുന്നു, വലഇൻ സഅൽതഹും മൻ ഖലഖ അസ്സമാവാതി വൽ അർദ് ലയഖൂലുന്ന അല്ലാഹ്, ആകാശഭൂമികൾ സൃഷ്ടിച്ചത് ആരാണെന്ന് അവരോട് ചോദിച്ചാൽ അവർ പറയുക തന്നെ ചെയ്യും അല്ലാഹ് അല്ലാഹുവാണെന്ന്. സഹോദര, ആര് പറയുമെന്നാണ്? മുസ്ലിം പറയുമെന്നല്ല, മറിച്ച് മക്കയിലുണ്ടായിരുന്ന മുശ്രിക് പറയുമെന്ന് അല്ലാഹു പറയുന്നു. ആകാശഭൂമികളുടെ റബ്ബാരാണെന്ന് ചോദിച്ചാൽ അവൻ പറയുന്നു അല്ലാഹുവാണെന്ന്. കുൽമൻ, അവരോട് നീ ചോദിച്ചാൽ വലഇൻ സഅൽതഹും മൻ ഖലഖഹും ലയഖൂലുന്ന അല്ലാഹ്, അവരെ സൃഷ്ടിച്ചത് ആരാണെന്ന് നീ അവരോട് ചോദിച്ചാൽ അവർ പറയും അല്ലാഹുവാണെന്ന്. അല്ലാഹുവിന്റെ കിതാബിലെ ഖുർആനിൽ ആയത്താണ് അത്. അല്ലാഹു സൂറത്തു സുമറിൽ മൂന്നാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, വല്ലദീന അത്തഖദു മിൻ ദൂനിഹി ഔലിയാ മാ നഅബുദുഹും ഇല്ലാ ലിയുഖറിബൂന ഇലല്ലാഹി സുൽഫ, അല്ലാഹുവിനെ പുറമേ ഔലിയാഇനെ അവനിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി പലരെയും സ്വീകരിച്ച ആളുകൾ അവർ പറയുന്നു, മാ നഅബുദുഹും ഇല്ലാ ലിയുഖറിബൂന ഇലല്ലാഹി സുൽഫ, അല്ലാഹുവിലേക്ക് ഞങ്ങൾ അടുപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നതെന്ന്. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറയുന്നു, വയഅബുദൂന മിൻ ദൂനില്ലാ മാ ലാ യദുറുഹും വലാ യൻഫഉഹും വയഖൂലൂന ഹാഉലാഇ ശുഫഅഉനാ ഇൻദല്ലാഹ്, അല്ലാഹുവിന് പുറമേ ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ സാധിക്കാത്ത ആളുകളെ അവർ ഇബാദത്ത് ചെയ്യുകയും എന്നിട്ട് അവരതിന് ന്യായം പറയുകയും ചെയ്യുന്നു. എന്തായിരുന്നു അവരുടെ ന്യായം? ഹാഉലാഇ ശുഫഅഉനാ ഇൻദല്ലാഹ്, അല്ലാഹുവിലേക്ക് ഞങ്ങളുടെ ശുപാർശക്കാരാണ് കുന്നു ഇവർ. നമ്മൾ നമ്മുടെ കാര്യം ഇവരോട് പറയും, ഇവർ നമ്മുടെ കാര്യം അല്ലാഹുവിനോട് പറയും. മുസ്ലിയാക്കന്മാര് വന്നിട്ട് ഒരു നിലവാരവുമില്ലാത്ത ഉദാഹരണങ്ങൾ പറയും. ട്രാൻസ്ഫോമറിൽ നിന്ന് നേരിട്ട് കറണ്ട് എടുക്കാൻ പാടുണ്ടോ? അടിച്ചു പോവില്ലേ? അതുകൊണ്ട് അത് ചുരുക്കി തരാൻ, അതിന്റെ പവർ കുറച്ചു തരാൻ ചില കാര്യങ്ങൾ നമുക്കും ട്രാൻസ്ഫോമറിനും ഇടയിൽ വേണം. മന്ത്രിയെ മുഖ്യമന്ത്രിയാണെങ്കിൽ നേരിട്ട് കാണുമോ? ഇല്ല. അയാളുടെ അടുത്തേക്ക് അടുപ്പിക്കാൻ ചില മധ്യവർത്തികൾ, ഇടയിൽ ചില ആളുകൾ വേണം. എന്നതുപോലെയാണ് അല്ലാഹു എന്ന് നഊദു ബില്ലാ മുസ്ലിയാക്കന്മാര് ജനങ്ങളോട് പറയുന്നു. ഇത് ശരിയാണോ സഹോദരങ്ങളെ? ഇതൊരിക്കലും ശരിയല്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുക്കളായിരുന്ന മുശ്രിക്കുകളായിരുന്ന അബൂജഹലും ഉത്ബത്തും ഷൈബത്തും അടങ്ങുന്ന മക്കയിലെ ഇസ്ലാമിന്റെ ശത്രുക്കളുടെ വിശ്വാസമായിരുന്നു എന്ന് ഞങ്ങൾ പറയുന്നതല്ല, അല്ലാഹുവിന്റെ ഖുർആനിൽ ആയത്താണ്. ഖുർആനിൽ ആയത്തുകളിൽ വിശ്വസിക്കുന്ന മുസ്ലിമേ, നീ പറയൂ ഈ ആയത്തിന്റെ അർത്ഥം ഇങ്ങനെയല്ലേ, ഞങ്ങൾ ഞങ്ങളുടെ വകയായി അർത്ഥവും വ്യാഖ്യാനവും ഒക്കെ ഒപ്പിച്ചു പറയുന്നുവെന്നാണല്ലോ മുസ്ലിയാക്കന്മാർ കളവ് പ്രചരിപ്പിക്കുന്നത്. ഒരിക്കലും അങ്ങനെയല്ല. അല്ലാഹുവിന്റെ കിതാബാകട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളാകട്ടെ, ഒന്നും സ്വന്തം ഇഷ്ടപ്രകാരം സ്വാഭിപ്രായമനുസരിച്ചോ പാർട്ടിക്കനുസരിച്ചോ നേതാക്കന്മാർക്കനുസരിച്ചോ വ്യാഖ്യാനിക്കാൻ നമുക്ക് പാടില്ല. മറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച മഹാന്മാരായ സഹാബ, അവരിൽ നിന്ന് ദീൻ പഠിച്ച മഹാന്മാരായ താബിഈങ്ങൾ, അവരിൽ നിന്ന് ദീൻ പഠിച്ച മഹാന്മാരായ തബഅഈങ്ങൾ, ഈ സലഫുൽ ഉമ്മ നമ്മുടെ നല്ലവരായ മുൻഗാമികൾ, അസ്സലഫുസ് സാലിഹ്, ഇവർ മനസ്സിലാക്കിയതുപോലെ ദീൻ മനസ്സിലാക്കണം എന്നതാണ് സലഫിയത്തിന്റെ താല്പര്യം. അതൊരു പുതിയ മതമല്ല, അതാരെങ്കിലും ഉണ്ടാക്കിയ പുതിയൊരു ആശയമല്ല, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് കൊണ്ടുവന്ന പുതിയ ദീനല്ല, മറിച്ച് അല്ലാഹുവിന്റെ പരിശുദ്ധ ദീൻ, അതാകുന്നു സലഫിയ. കലർപ്പില്ലാത്ത ഇസ്ലാം, അതാകുന്നു സലഫിയ. സലഫ് എന്നാൽ മുൻഗാമികൾ. ആ മുൻഗാമികളുടെ മാർഗം അതാകുന്നു സലഫിയ. പറയൂ നിങ്ങൾ, ഞാൻ ഈ ഒരു ആയത്തിന് നമ്മുടെ മുൻഗാമികൾ വെച്ചാർത്ഥം ഇങ്ങനെയാണോ അല്ലേ? നമ്മുടെ മഹാന്മാരായ ഇമാമുമാർ, നാല് ഇമാമികളാകട്ടെ, അല്ലാത്ത മഹാന്മാരായ പണ്ഡിതന്മാരാകട്ടെ, മുൻഗാമികളായ മുഫസ്സിറുകളാകട്ടെ, ഈ ഓതപ്പെട്ട ആയത്തുകൾക്ക് ഇതുപോലെയല്ലാതെ അർത്ഥം പറഞ്ഞ ആരെ ഏതെങ്കിലും ഒരു ഇമാമുണ്ടോ? ഏതെങ്കിലും ഒരു മുസ്ലിം ഉമ്മ അംഗീകരിക്കുന്ന പണ്ഡിതനുണ്ടോ? ഒരിക്കലുമില്ല സഹോദരങ്ങളെ. അവരെല്ലാം ഈ ആയത്തിന് മനസ്സിലാക്കിയത് ഇങ്ങനെ തന്നെയാണ്, അള്ളാഹുവോട് മാത്രം ദുആ. അള്ളാഹുവിന്റെ നബിമാരാകട്ടെ, അള്ളാഹുവിന്റെ മലക്കുകളാകട്ടെ, അള്ളാഹുവിന്റെ ഔലിയ ആകട്ടെ, അള്ളാഹുവിനോട് എത്ര അടുത്തിട്ടുണ്ടെങ്കിലും ശരി, ദുആ ഇബാദത്തിന്റെ അംശങ്ങൾ അത് ഏതുമാകട്ടെ, അള്ളാഹു അല്ലാത്തവർക്ക് കൊടുക്കാൻ ഒരിക്കലും പാടില്ല. അതാകുന്നു ശിർക്ക് എന്ന് പറയുന്ന ഏറ്റവും കടുത്ത തെറ്റായ പ്രവർത്തനം. സഹോദരങ്ങളെ, നിങ്ങൾ അറിയുമോ, അതാ മക്കയിലെ മുശ്രിക്കുകൾ, മക്കയിലെ ഇസ്ലാമിന്റെ ശത്രുക്കൾ, അവർ ഹജ്ജ് ചെയ്തിരുന്നു. അവരുടെ ഹജ്ജിൽ ഇസ്ലാമിന്റെ ഹജ്ജ് അതിൽ പല മാറ്റങ്ങളും വരുത്തി. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ച ഹജ്ജിൽ പല മാറ്റങ്ങളും വരുത്തി അവർ ചെയ്തിരുന്നു. ആ ഹജ്ജിൽ അവർ ചൊല്ലിയ തൽബിയത്ത് ഉണ്ടായിരുന്നു. ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സഹീഹിൽ റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. നമ്മൾ പറയുന്നത് എന്താണ്? ഹജ്ജിന് പോകുമ്പോൾ ഹജ്ജിനും ഉംറക്കും ഇഹ്റാം കെട്ടിയ മുസ്ലിം അവൻ പറയുന്നു, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക, ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. അല്ലാഹുവേ, നിന്റെ വിളിച്ചുത്തരം നൽകി നിന്നെ മാത്രം ഇബാദത്ത് ചെയ്യാൻ ഞാനിതാ വന്നിരിക്കുന്നു. ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക, അല്ലാഹുവേ നിനക്കൊരു പങ്കുകാരനുമില്ല, നിന്റെ വിളിച്ചുത്തരം നൽകി ഞാൻ വന്നിരിക്കുന്നു. നിങ്ങളറിയുമോ, മക്കയിലെ മുശ്രിക്കുകൾ അവരീ തൽബിയത്ത് ചൊല്ലിയിരുന്നു. പക്ഷെ അവർക്ക് ചൊല്ലിയ തൽബിയത്തിനൊരു മാറ്റമുണ്ടായിരുന്നു. അതെന്താണ്? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക, ഇല്ലാ ശരീകൻ ഹുവ ലക തംലിക്കു ഹുവ മാ മലക. അല്ലാഹുവേ നിന്റെ വിളിക്കുത്തരം നൽകി ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു. അല്ലാഹുവേ നിനക്കൊരു പങ്കുകാരനുമില്ല. അവിടെ വരെ നമ്മൾ പറയുന്നത് പോലെയാണ് തൽബിയ. അതിനുശേഷമുള്ളതാണ് അപകടം. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ പറഞ്ഞ അവിടെ വരെ എത്തിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുമായിരുന്നു, നിങ്ങൾ അവിടെ നിർത്തൂ, നിങ്ങൾ അവിടെ അവസാനിപ്പിക്കൂ, അതിനുശേഷമുള്ളത് ചൊല്ലരുതേ. പക്ഷെ അവർ ശേഷവും പറഞ്ഞു. അതാണ് അവരുടെ വിശ്വാസം. അവരുടെ വിശ്വാസം അവരുടെ വാക്കിൽ നോക്കൂ, നമുക്ക് കാണാം. ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇല്ലാ ശരീകൻ ഹുവ ലക തംലിക്കു ഹുവ മാ മലക. അല്ലാഹു നിനക്കൊരു പങ്കുകാരനുമില്ല, ഒരു പങ്കുകാരൻ ഒഴികെ. ഹുവ ലക എന്നാൽ ആ പങ്കുകാരൻ അല്ലാഹുവേ നിന്റേത് തന്നെയാണ്. തംലിക്കുഹു ആ പങ്കുകാരന്റെ, ഞങ്ങൾ ഇലാഹാക്കിയവന്റെ ഉടമസ്ഥനും അല്ലാഹുവേ നീയാണ്. വമാ മലക ഞങ്ങളുടെ പങ്കുകാരുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം അല്ലാഹുവേ നിന്റെതാണ്, നീ കൊടുത്തതാണ്. ഇനി പറയൂ മുസ്ലിമീങ്ങളെ, അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു നേടാൻ ഈ മുസ്ലിയാക്കന്മാർ പറയുന്ന ന്യായം അതും ഈ മുശ്രിക്കുകളുടെ ന്യായവും ഒന്നാണോ? അല്ലേ, ഒരുപോലെയാണ്, ഒരു വ്യത്യാസവുമില്ല. അവര് പറയുന്നു, നമ്മൾ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരോട് തേടുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലാഹു കൊടുത്ത കഴിവില്ലെന്ന് ഇവർ ഞങ്ങൾക്ക് തരട്ടെ, ഇവർക്ക് സ്വന്തമായി യാതൊരു കഴിവുമില്ല, അല്ലാഹു കൊടുത്ത കഴിവ് മാത്രമേ ഉള്ളൂ. സഹോദര, അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏത് സമുദായത്തിലേക്ക്, ഏത് കൂട്ടരിലേക്കാണോ അയച്ചത്, അവരുടെ വിശ്വാസവും ഇത് തന്നെയായിരുന്നു. ഇമാം മുസ്ലിമിന്റെ സഹീഹിലുള്ള ഹദീസാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. ഇനി പറയൂ നിങ്ങൾ ഇതെങ്ങനെ ശരിയാകും? അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ശിർക്കിൽ ജനങ്ങളെ പിടിച്ചു നിർത്താനുള്ള അടവുകളാണ് യഥാർത്ഥത്തിൽ തൗഹീദ് പറയുന്ന ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നത്. ആദ്യമേ പറയും, പണ്ടൊക്കെ ഇവർ പറഞ്ഞിരുന്നു, ഇതാ ഇവർ ഈ തൗഹീദ് പറയുന്ന മുവഹ്ഹിദുകൾ എന്ന് അവകാശപ്പെടുന്ന, മുജാഹിദുകൾ എന്നൊക്കെ അവകാശപ്പെടുന്ന, സലഫികൾ എന്നൊക്കെ പറയുന്ന ഈ ആളുകൾ, ഇവർ അള്ളാഹുവിന്റെ നബിമാരോട് സ്നേഹമില്ലാത്തവരാണ്, അള്ളാഹുവിന്റെ ഔലിയാഇനെ ബഹുമാനിക്കാത്തവരാണ്, ഇവർക്ക് സലാത്തില്ല, ദിക്റില്ല, ദുആയില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇന്നതൊക്കെ ആളുകൾക്കിടയിൽ തകർന്നുപോയി, ആളുകൾ കാര്യങ്ങൾ മനസ്സിലാക്കി. അപ്പോഴിതാ വേഗം ക്ലച്ച് പിടിക്കും എന്ന് അവർക്ക് തോന്നിയ ഒരു ആരോപണവുമായി ഇറങ്ങിയിരിക്കുന്നു. ഇവര് ഭീകരനാണ്, ഇവന് ആളുകൾ പഠിച്ചുവല്ലോ, ഇപ്പൊ കേസും കൂട്ടും പോലീസ് അന്വേഷണവും ഒന്നും വരണ്ട എന്ന് പേടിച്ച് ഏതായാലും ഇവരുടെ മസ്ജിദിലേക്ക് പോകേണ്ടതില്ല, ഇവരുടെ പ്രസംഗങ്ങളൊന്നും കേൾക്കേണ്ടതില്ല എന്ന് ആളുകൾക്ക് തോന്നുകയും അതുപോലെ ഇവിടെയുള്ള പൊതുസമൂഹത്തെയും ഇവിടെയുള്ള ഉദ്യോഗസ്ഥരെയും ഇവിടെയുള്ള ഗവൺമെന്റിനെയും ഇവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരെയും ഒക്കെ തെറ്റിദ്ധരിപ്പിക്കാം. എന്നാ പിന്നെ ഇവരുടെ പിന്നാലെ അന്വേഷണവും ഇവരുടെ പിന്നാലെ ചോദ്യോത്തരവും ഒക്കെ ആയി കൂടിയാൽ ഇന്നവരെ ഒതുങ്ങിക്കോളും, ഇവർ പിന്നെ ഇതും പറഞ്ഞ് നാട്ടുകാരുടെ ഇടയിലേക്ക് ഇറങ്ങുകയില്ല എന്നാണ് മുസ്ലിയാക്കന്മാർ വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ സഹായം, അതാണ് നാം പ്രതീക്ഷിക്കുന്നത്. അള്ളാഹു അവന്റെ ദീൻ യഥാർത്ഥ ദീൻ പരിശുദ്ധ ദീൻ പറയുന്നവരെ അവൻ സംരക്ഷിക്കുക തന്നെ ചെയ്യും. യാ അയ്യുഹർ റസൂൽ ബല്ലിഗ് മാ ഉൻസില ഇലൈക മിർ റബ്ബിക ഫൈൻ ലം തഫഅൽ ഫമാ ബല്ലഗ്ത റിസാലത വല്ലാഹു യഅസിമുക മിനന്നാസ് വല്ലാഹു യഅസിമുക മിനന്നാസ്. അള്ളാഹുവിന്റെ വാഗ്ദാനമാണ് അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, ഓ റസൂൽ താങ്കൾക്ക് ഇറക്കപ്പെട്ട ദീൻ എന്താണോ അത് താങ്കൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക. ഈ സമാധാനത്തിന്റെ ദീൻ, സൗഭാഗ്യത്തിന്റെ ദീൻ, കാരുണ്യത്തിന്റെ ദീൻ ഇത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക. എങ്കിൽ താങ്കൾ ഇത് ചെയ്തില്ലെങ്കിൽ അള്ളാഹുവിന്റെ റിസാലത്ത്, അള്ളാഹു ഏൽപ്പിച്ച ദൗത്യം എത്തിച്ചു കൊടുക്കാത്ത ആളായി താങ്കൾ മാറിപ്പോകും. പേടിക്കേണ്ടതില്ല. വല്ലാഹു യഅസ്മുക മിനന്നാസ്, അള്ളാഹു ആളുകളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് താങ്കളെ സംരക്ഷിക്കും. ആ സംരക്ഷണം അള്ളാഹുവിന്റെ ഇസ്മ അവന്റെ ഹിഫ്ം, അതാണ് നാം പ്രതീക്ഷിക്കുന്നത്. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ സഹോദരങ്ങളെ. അതുകൊണ്ട് തൗഹീദ്, ഈ ദീൻ, അതിന്റെ അടിസ്ഥാനമായ തൗഹീദ് നിങ്ങൾ നന്നായി മനസ്സിലാക്കുക. ഇതാ ഈ കക്കാടും പരിസര പ്രദേശങ്ങളിലുമൊക്കെ വ്യാപകമായി ജനങ്ങളെ കൊണ്ട്, മുസ്ലിമീങ്ങളെ കൊണ്ട്, പാവങ്ങളെ കൊണ്ട്, അറിവില്ലാത്ത ആളുകളെ കൊണ്ട് മുസ്ലിയാക്കന്മാർ ചൊല്ലിക്കുന്നു. ഇസ്ലാമിൽ നിന്ന് നമ്മെ പുറത്തു കൊണ്ടുപോകുന്ന വൈസുകൾ, ഇസ്ലാമിൽ നിന്ന് നമ്മെ തെർപ്പിച്ചു കളയുന്ന വരികൾ. ബുർദ എന്നാണ് എത്ര പേര്, ബൂസീരി എന്ന ഒരാൾ എഴുതിയുണ്ടാക്കിയ ബുർദ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണോ, സഹാബത്ത് പഠിപ്പിച്ചതാണോ, ചാബികളും തബൗചാബികളും പഠിപ്പിച്ചതാണോ? ഒരിക്കലുമല്ല. പക്ഷെ ഇന്ന് മുസ്ലിമീങ്ങൾക്ക് ഉള്ളിലുള്ള പലർക്കിടയിലുമുള്ള ബോധം എന്താണ്? ആരെങ്കിലും ഈ ഇത്തരത്തിലുള്ള ഒരുപാട് കാലത്തിന് ശേഷം കെട്ടിയുണ്ടാക്കി ഏതെങ്കിലും ബൈസിനെ വിമർശിച്ചാൽ സുബ്ഹാനല്ലാഹ് എന്തിനൊക്കെയാണ് ഇവർ കുറ്റം പറയുന്നത്? ബുർദയെ കുറ്റം പറയുകയോ മൗലിദിനെ കുറ്റം പറയുകയോ എന്നിങ്ങനെ ആളുകൾക്ക് എന്തോ അള്ളാഹുവിന്റെ കലാമിനെയോ മറ്റോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെയോ മറ്റോ തള്ളി പറഞ്ഞതുപോലെ അപ്പോഴും ചിലപ്പോൾ ഇത്രയും ഗൗരവം ആളുകൾക്ക് കാണുകയില്ല. ആളുകൾ പലരും അത്ഭുതപ്പെടുന്നു. എന്നാൽ സഹോദരങ്ങളെ, നിങ്ങൾ അറിയുമോ ഇസ്ലാമിൽ പിൽക്കാലത്ത് കെട്ടിയുണ്ടാക്കിയ ഇത്തരം ബൈസുകളുടെ, ഇത്തരം കൂലി കിട്ടുമെന്ന് വിചാരിച്ച് ജനങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന പാട്ടുകളുടെ അർത്ഥം എന്താണെന്ന്? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചും അള്ളാഹുവിന്റെ പടപ്പുകളിൽ ഉത്തമരായ അള്ളാഹുവിന്റെ ദൂതനായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആ ബുർദയിൽ ഇതാ ബുർദക്കാരൻ പാടുന്നു, കുട്ടികളെ കൊണ്ട് ചൊല്ലിക്കുന്നു, ആളുകളെ കൊണ്ട് പുണ്യം നേടുക, പങ്കെടുക്കുക, പുണ്യം നേടുക എന്ന് പറഞ്ഞ് പങ്കെടുപ്പിക്കുന്ന ഈ ബൈസിലുള്ളത് എന്താണ്? അള്ളാഹുവിന്റെ റസൂലിനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കുകയാണ്, യാ അക്റമൽ ഖൽഖി, അള്ളാഹുവിന്റെ പടപ്പുകളിൽ ഏറ്റവും കരീമായ, ഏറ്റവും മാന്യതയുള്ള അള്ളാഹുവിന്റെ റസൂലെ, മാലി മൻ അലൂദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമിമി, പ്രയാസകരമായ ദുരിതങ്ങൾ വരുന്ന സമയത്ത് ഓ നബിയെ അങ്ങല്ലാതെ ആരാണ് എനിക്ക് തേടാനുള്ളത്, അവലംബമായുള്ളത്? നഊദു ബില്ലാഹ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹു ഇത്തരം കൊടിയ ശിർക്കിൽ നിന്ന് മുസ്ലിം ഉമ്മത്തിനെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇതാകുന്നു പഴയകാലത്ത് ആളുകൾക്ക് സംഭവിച്ച, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിൻ ആരാധിച്ച നസ്രാനികൾക്ക് പറ്റിയ ഹുലു, അതിരുകവിച്ചിൽ അല്ലാഹു വിമർശിച്ച തെറ്റിതായിരുന്നു. അതുതന്നെ ഇതാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന്, ഉമ്മത്ത് എന്ന് പറയുന്ന ആളുകൾക്ക് സംഭവിച്ചിരിക്കുന്നു. എങ്ങനെയാണ് ഒരു മുസ്ലിമിന് അർത്ഥമറിഞ്ഞത് ഇതുകൊണ്ട് ചൊല്ലാൻ സാധിക്കുക? അള്ളാഹു അല്ലാതെ ആരുണ്ട് നിന്റെ പ്രയാസങ്ങൾക്ക്, നിന്റെ പ്രയാസങ്ങൾ നീക്കിത്തരാൻ, നിനക്ക് ഖൈറുകൾ കൊണ്ടുവന്നു തരാൻ നിന്റെ റബ്ബല്ലാതെ ആരുണ്ട്? അള്ളാഹു ചോദിച്ച ചോദ്യം നീ കേട്ടിട്ടില്ലേ? അല്ലാഹുവിന്റെ ഖുർആൻ നീ കേട്ടിട്ടില്ലേ? അല്ലാഹു പറയുകയാണ്, അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അല്ലാഹുവിന്റെ അടിമക്ക് അല്ലാഹു പോരെ. അല്ലാഹുവിന്റെ അടിമയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു മതിയായവനല്ലയോ? ولئن سألتهم من خلق السماوات والأرض ليقولن الله آغاز بومികളെ പടച്ചതാരാണ് എന്ന് അവരോട് ചോദിച്ചാൽ അവർ പറയും അല്ലാഹുവാണ് എന്ന്. എങ്കിൽ ഖുൽ, അവരോട് ചോദിക്കൂ നബിയേ, അറൈതും മാ തദഊന മിൻ ദൂനില്ലാ, അല്ലാഹുവിനെ പുറമേ നിങ്ങൾ വിളിച്ചു തേടുന്ന, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ ആളുകൾ, ഇൻ അറാദനി അല്ലാഹു ബിദുർരിൻ ഹൽ ഹുന്ന കാശിഫാതു ദുർരിൻ ഔ അറാദനി ബിറഹ്മത്തിൻ ഹൽ ഹുന്ന മുംസികാതു റഹ്മത്തി ഖുൽ ഹസ്ബി അല്ലാഹ് അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ. അല്ലാഹു പറയുന്നു, ഖുൽ, ചോദിക്കൂ നബിയേ, അറായിത്തും നിങ്ങളൊന്ന് പറയൂ, നിങ്ങളൊന്ന് ചിന്തിച്ച് മറുപടി പറയൂ. ഇൻ അറാദനി അല്ലാഹു ബിദുർരിൻ, അല്ലാഹു എനിക്കൊരു പ്രയാസം വരണം, എനിക്കൊരു ദുരിതം വരണം എന്നാണ് തീരുമാനിച്ചതെങ്കിൽ ഹൽ ഹുന്ന കാശിഫാതു ദുർരിൻ ഖുൽ അറായിത്തും മാ തദഊന മിൻ ദൂനില്ലാ, അല്ലാഹുവിനെ പുറമെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആരാകട്ടെ, അല്ലാഹു അയച്ചൊരു നബിയാകട്ടെ, അല്ലാഹുവോട് അടുത്തൊരു മലക്കാകട്ടെ, ആരാകട്ടെ, അല്ലാഹു എനിക്കൊരു പ്രയാസം വരണമെന്നാണ് തീരുമാനിച്ചതെങ്കിൽ അവർക്ക് സാധിക്കുമോ? അല്ലാഹു എനിക്ക് വരണമെന്ന് വിചാരിച്ച ദുരിതം നീക്കിത്തരാൻ അവർക്ക് സാധിക്കുമോ? ഔ അറാദനി ബിറഹ്മത്തിൻ, ഇനി അതല്ല, അല്ലാഹു എനിക്കൊരു റഹ്മത്ത് വരണം, എനിക്കൊരു കാരുണ്യം വർദ്ധിക്കണം എന്നാണ് ഉദ്ദേശിച്ചതെങ്കിൽ ഹൽ ഹുന്ന മുംസികാതു റഹ്മത്തി, നിങ്ങൾ വിളിച്ചു തേടുന്ന ആളുകൾ, നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഔലിയാ ആകട്ടെ, അമ്പിയാ ആകട്ടെ, ആരാകട്ടെ, അല്ലാഹു എനിക്ക് ഉദ്ദേശിച്ച റഹ്മത്ത് എന്നിൽ നിന്ന് പിടിച്ചുവെക്കാൻ അവർക്ക് സാധിക്കുമോ? ഖുൽ ഹസ്ബി അല്ലാഹ്, പറയൂ നബിയേ, ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹു മതി, അവനല്ലാതെ സാധിക്കുകയില്ല ഒന്നും. അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ, അവനിലാണ് ഭരമേൽപ്പിക്കുന്നവർ, ബുദ്ധിയുള്ള ആളുകൾ അവനിലാണ് തവക്കുലാക്കുക, അവനിലാണ് ഭരമേൽപ്പിക്കുക. സഹോദര മുസ്ലിമേ, ഇത് പഠിപ്പിക്കപ്പെട്ടവനാകുന്നു നീ. നിന്റെ കിതാബിലെ അല്ലാഹു നിനക്കിറക്കി തന്ന, അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിനക്കോതി തന്ന അല്ലാഹുവിന്റെ ഖുർആനിലെ ആയത്താകുന്നു ഇത്. ഇത് വിട്ട് പിൽക്കാലത്ത് ആരോ കെട്ടിയുണ്ടാക്കിയ ഏതോ മുസ്ലിമാക്കന്മാരവന്റെ പള്ള നിറക്കാൻ നിന്നെ കൊണ്ട് ചൊല്ലിക്കുന്ന മുർദ്ദയിലാണോ നീ വിശ്വസിക്കുന്നത്? പറയൂ മുസ്ലിമേ, ഇത് പറയുന്നവരെ ഭീകരവാദികളാക്കുകയോ, ഇത് പറയുന്നവരെ തീവ്രവാദികളാണെന്ന് പച്ചക്കള്ളം പറയുകയോ അല്ല സഹോദരങ്ങളെ. ഭീകരമായ ചിർക്കുവാദമാണ് ഇവര് പറയുന്നത്. ആ ഭീകര ചിർക്കുവാദം മൂടിവെക്കാനാണ് തൗഹീദിന്റെ ആളുകളെ അയ്യത്താണെന്നും അൽഖായിദയാണെന്നും ഒക്കെ പച്ചക്കളവ് പറയുന്നത്. അത്തരം ഭീകര കക്ഷികൾ മുഴുവൻ അവരപ്പോ വന്നിട്ടുണ്ടോ? അന്ന് അവർ എന്ന് പ്രത്യക്ഷപ്പെട്ടോ ആ തീയതിയിൽ അവർ വിമർശിക്കുകയും എഴുതുകയും അവരുടെ വികൃതമായ മുഖം തുറന്നു കാട്ടുകയും അവരുടെ ക്രൂരത ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തവരാണ് സലഫികൾ. ഉസാമ ബിൻ ലാദനാകട്ടെ, അയാളുടെ അൽഖായിദയാകട്ടെ, അബൂബക്കർ ബഗ്ദാദിയുടെ അയ്യത്താകട്ടെ, ഏതാകട്ടെ, അതിന്റെ ഒന്നാമത്തെ തീയതിയിൽ അതിനെക്കുറിച്ച് അതിനെതിരിൽ എഴുതുകയും പറയുകയും ജനങ്ങളെ ദീനിന്റെ അടിസ്ഥാനത്തിൽ, കിതാബിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ബോധവൽക്കരിക്കുകയും ചെയ്തവരാണ് സലഫികൾ. എന്നാൽ ഈ മുസ്ലിയാക്കന്മാരെ നിങ്ങൾക്കറിയുമോ? ഇൻഷാഅല്ലാഹ് മഗ്‌രിബിന് ശേഷം നിങ്ങൾക്കത് കേൾക്കാം. ഇന്ന് സലഫികൾ തീവ്രവാദികളാണെന്നും അവരെ വിചാരണ ചെയ്യുമെന്നും പുലമ്പി നടക്കുന്ന കാന്തപുരം അബൂബക്കർ മുസ്ലിയാരും വഹാബിസം ഭീകരവാദം തന്നെ എന്ന് പുലമ്പി നടക്കുന്ന ഈ കെ വിഭാഗം കുബൂരികളും ഇവരെ കയ്യത്തും അൽഖായിദയൊക്കെ പ്രത്യക്ഷപ്പെട്ട കാലത്ത് അവരുടെ മാസികകളിൽ അവരുടെ വാരികകളിൽ അവരെ ഒക്കെ പുകഴ്ത്തി സംസാരിച്ചതും അവന്റെ ഒക്കെ ഫോട്ടോ സഹിതം ജനങ്ങളെ അവരെ പരിചയപ്പെടുത്തിയതും ഒക്കെ നിങ്ങൾക്ക് ഇൻഷാഅല്ലാഹ് മഗ്‌രിബിന് ശേഷം തെളിവുകൾ സഹിതം കേൾക്കാവുന്നതാണ്. ഇത് സലഫികൾ ചെയ്തിട്ടില്ല. കാരണം ഈ മുസ്ലിയാക്കന്മാരെ ദീൻ പഠിപ്പിക്കുന്നതും ദീൻ മനസ്സിലാക്കിയതൊക്കെ നാട്ടുകാർക്കനുസരിച്ചിട്ടാണ്. നാട്ടുകാരെല്ലാവരും ഉസാമ ബിൻ ലാദനെ വലിയ ഒരു നായകനായി കാണുമ്പോ മുസ്ലിയാക്കന്മാരും കാണും, അങ്ങ് എഴുതി കൊടുക്കും, ഫോട്ടോ കൊടുക്കും, ഇന്റർവ്യൂ പ്രസിദ്ധീകരിക്കും, പുകഴ്ത്തി പറയും. സാമ്രാജ്യത്വത്തിനെതിരെ മുസ്ലിമീങ്ങളുടെ പ്രതീക്ഷയാകുന്നു ബിൻ ലാദൻ, മുസ്ലിമീങ്ങളുടെ പ്രതീക്ഷയാകുന്ന അൽഖായിദ, ഇങ്ങനെയുള്ള പച്ചവിഡ്ഢിത്തങ്ങൾ നാട്ടുകാരുടെ മുന്നിൽ വിളമ്പും മുസ്ലിയാക്കന്മാർ. കാരണം നാട്ടുകാരൊക്കെ അപ്പൊ കഥയറിയാതെ ഇത്തരം ഭീകര സംഘങ്ങളെ പ്രൊമോട്ട് ചെയ്യുകയായിരിക്കും മനസ്സിലെങ്കിലും. പിന്നെ കുറെ കാലം കഴിഞ്ഞ് ഇതുപോലുള്ളവരുടെ ഭീകരതയും ഇതുപോലുള്ളവരുടെ ക്രൂരമുഖവും ഒക്കെ വെളിപ്പെട്ടാൽ എല്ലാവരും അതിനെതിരായ അപ്പൊ മുസ്ലിയാക്കന്മാരിറങ്ങും, അപ്പൊ അവരിറങ്ങും ഞങ്ങളുടെ മുന്നിൽ എന്ന് പറഞ്ഞിറങ്ങും. എന്നിട്ട് തീവ്രവാദികളെ അതിന്റെ ഒന്നാമത്തെ തീയതി മുതൽ എതിർത്ത സലഫികളെ ഭീകരരാണെന്ന് പറയുകയും ചെയ്യും. സഹോദരങ്ങളെ, ഇവരുടെ വിചാരം എന്താണ്? നമ്മുടെ നാവടങ്ങി പോകുമെന്നോ നമുക്കിതൊന്നും പറയാനൊന്നും അല്ലാഹു തൗഫീഖ് നൽകുകയില്ലെന്നോ ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ തൗഫീഖോടെ ഈ ഹഖ് ഞങ്ങൾ പറയുക തന്നെ ചെയ്യും. സഹോദരങ്ങളെ നിങ്ങൾ മനസ്സിലാക്കുക, ഫലസികൾ തീവ്രവാദികളെ ഭീകരവാദികളെ എതിർക്കുന്നത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്, കിതാബിന്റെയും സുന്നത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ദുനിയാവിലെ മുഴുവൻ ആളുകളും അവരെ സപ്പോർട്ട് ചെയ്താലും ഭീകരതയും ഭീകര കക്ഷികളെയും അവർ ഭീകരരാണെന്ന് സലഫികൾ പറയുക തന്നെ ചെയ്യും. സലഫികളുടെ ചരിത്രം അതാണ്, അവരുടെ വർത്തമാനം അതാണ്, ഇൻഷാഅള്ളാ അവരുടെ ഭാവിയും അതാണ്. നാം മുസ്ലിയാക്കന്മാരോ ഞാൻ ഈ പറഞ്ഞതുപോലെയാണ്, കിതാബും സുന്നത്തും ഒന്നല്ല, നാട്ടുകാരെന്താണോ അതിനനുസരിച്ച് അങ്ങ് നീക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്ക്, എത്ര സുന്നി മസ്ജിദുകൾ എന്നറിയപ്പെടുന്ന മസ്ജിദുകളിലെ മുസ്ലിയാക്കന്മാർക്കും അതുപോലെ അവിടുത്തെ മുക്രിമാർക്കൊക്കെ അറിയാം, നമ്മൾ സംസാരിച്ചപ്പോൾ നിങ്ങൾ പറയുന്നത് തന്നെയാണ് ശരി, അല്ലാഹു അല്ലാത്തവരോട് കേറണമെന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല, ഇസ്ലാം എന്ന് പുറത്തു വന്ന കാര്യമാണ് എന്ന് സ്വകാര്യം പറഞ്ഞാൽ സമ്മതിക്കും. അതേ മൊയ്യാറെ പിറ്റേന്ന് കാണാം, മൗലൂദിന്റെ സദസ്സിൽ ചൊല്ലിക്കൊടുക്കാൻ മൊയ്യാറെ കാണാം. എന്തുണ്ടാ, നാട്ടുകാരോട് പറയാൻ പേടിയാണ്, നാട്ടുകാരൊഴുകുന്നതിനനുസരിച്ച് അങ്ങോട്ട് ഒഴുകും, അവരെന്ത് പറഞ്ഞാൽ അങ്ങനെ. ഇതാണോ മുസ്ലിയാക്കന്മാരുടെ ഉത്തരവാദിത്വം? ഇതാണോ ദീൻ പഠിച്ചവരുടെ ഉത്തരവാദിത്വം? എടോ, ദീൻ പഠിച്ചാൽ നാട്ടുകാർക്കനുസരിച്ച് നീങ്ങാനല്ല അള്ളാഹു നിന്നെ ഏൽപ്പിച്ചത്. നാട്ടുകാരെങ്ങോട്ട് നീങ്ങിയാലും ദീൻ എന്താണോ അതിലേക്ക് ജനങ്ങളെ വിളിക്കാനാണ് അള്ളാഹു നിന്നെ ദീൻ പഠിപ്പിച്ചത്. ദീൻ പഠിച്ചവരുടെ കിതാബും സുന്നത്തും ഹഖും മനസ്സിലാക്കിയവരുടെ ഉത്തരവാദിത്വം അതാണ്, അത് നിറവേറ്റുന്നവരാണ് സലഫികൾ. അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ടുകൊണ്ട് الذين يبلغون رسالات الله ويخشونه ولا يخشون احدا الا الله وكفى بالله حسيبا الله يلبث ഉത്തരവാദിത്വം അല്ലാഹുവിന്റെ ദൗത്യം ഈ റിസാലത്താകുന്ന ഇസ്ലാമാകുന്ന സന്ദേശം അതുപോലെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ആളുകൾ അല്ലാഹുവിനെ മാത്രം അവർ ഭയപ്പെടുന്നു, അല്ലാഹു അല്ലാത്ത ഒരാളെയും അവർ പേടിക്കുന്നില്ല. وكفى بالله حسيبا കണക്ക് നോക്കാൻ അല്ലാഹു മതി. ആളുകളുടെ കയ്യടി ഉണ്ടാകട്ടെ, ഇല്ലാതിരിക്കട്ടെ. ആളുകളുടെ ചുവന്ന പരമദാനികൾ അവർ വിരിക്കട്ടെ, വിരിക്കാതിരിക്കട്ടെ. അല്ലാഹുവിന്റെ തൃപ്തിയും അവന്റെ പൊരുത്തവുമാണ് യഥാർത്ഥ മുസ്ലിമീങ്ങൾക്ക് വേണ്ടത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതാണ് ഞങ്ങൾ പറയുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. തൗഹീദാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്, സുന്നത്താണ് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഭീകരതയോ തീവ്രവാദമോ അല്ല ഞങ്ങൾക്ക് പറയാനുള്ളത്. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള പരിശുദ്ധ ഇസ്ലാം അതിലേക്കാകുന്നു ഞങ്ങൾ ക്ഷണിക്കാനുള്ളത്. ആ ഇസ്ലാമിൽ ഗുർദയില്ല, ആ ഇസ്ലാമിൽ കെട്ടിപ്പൊക്കിയ കബറുകളും അവിടെ നടക്കുന്ന ഉറൂസുകളും അല്ലാഹു അല്ലാത്തവരോടുള്ള ചേട്ടവുമില്ല. ആ ഇസ്ലാമിൽ മൗലിദില്ല, അല്ലാഹുവിനോട് മാത്രം തേടുന്ന അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന പരിശുദ്ധ ദീൻ അതാകുന്നു ഇസ്ലാം, അതാകുന്നു സലഫിയ. സഹോദരങ്ങളെ, ഇത് ഞങ്ങൾ വെറുതെ പറയുന്നതല്ല, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഇതാ റബീഉൽ മാസമായാൽ ജനങ്ങളെ കൊണ്ട് മുസ്ലിയാക്കന്മാർ ചൊല്ലിക്കുന്ന അവന്റെ പള്ള നടക്കാനും ചീസ നടക്കാനും ആളുകളെ കൊണ്ട് ചൊല്ലിക്കുന്ന മംഖൂസ് മൗലൂദ് കേട്ടിട്ടില്ലേ നിങ്ങൾ? എന്താണ് അതിലെ വരികൾ? ഇതൊക്കെ ജനങ്ങൾ കൂലിയിട്ടും വിചാരിച്ച് ചൊല്ലുന്നതാണ്. മറന്നുപോയോ ആളുകൾക്ക്? മുസ്ലിയാക്കന്മാരെന്ത് വിചാരിച്ചു ഇതൊക്കെ നമ്മൾ പറയുന്നത് നിർത്തിക്കളയുമെന്നോ? ഒരിക്കലുമില്ല. ഇതാ മൗലൂദിൽ ചൊല്ലുന്നു, നാട്ടുകാരെ കൊണ്ട് ചൊല്ലിക്കുന്നു, പാവങ്ങൾ വളരെ അർത്ഥറിയാതെ ചൊല്ലുകയാണ്. അർത്ഥമറിയാതെ അള്ളാഹുവിനോട് മാത്രം തേടണം എന്ന് മനസ്സിലാക്കുന്ന അർത്ഥമറിയാതെ ഇതൊക്കെ ചൊല്ലിപ്പോകുന്ന പാവങ്ങളെ അവർ മുശ്രിക്കാണെന്നോ കാഫറാണെന്നോ പറയുന്നവരല്ല സലഫികൾ, മറിച്ച് അവർക്ക് ഇത് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നവരാണ് സലഫികൾ. മറിച്ച് അവരെ ചെറുക്കിലും കുമറിലും പിടിച്ചു നിർത്തി അവരെ മുശ്രിക്കും കാഫറും ആക്കുന്നത് യഥാർത്ഥത്തിൽ മുസ്ലിയാക്കന്മാരാണ്, ഞങ്ങളല്ല. ഞങ്ങൾ പറയുന്നത് മുസ്ലിമീങ്ങളെ യഥാർത്ഥ ഇസ്ലാമിലേക്ക് വരൂ എന്നാണ്. ശിർക്കും കുഫ്റും അറിയാതെ നിങ്ങളിൽ അതിന്റെ അർത്ഥം എന്താണെന്ന് പോലും അറിയാതെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒഴിവാക്കണം എന്നാണ് ഞങ്ങൾ പറയുന്നത്. അതിൽ തെളിവുകൾ മനസ്സിലാക്കിക്കൊണ്ടും അതിൽ തന്നെ പിടിച്ചു തൂങ്ങുന്നവരെയാണ് കുഫ്റിന്റെയും ശിർക്കിന്റെയും വിധി അവർക്കാണ് ബാധകമാവുക എന്നാണ് ഞങ്ങൾ പറയുന്നത്. സഹോദരങ്ങളെ, പഠിക്കൂ, മനസ്സിലാക്കൂ. ഇതാ മൗലിദിൽ ആളുകൾ ചൊല്ലുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു തേടുന്നു, അശ്ഫാഅത്ത് ഹബ് ലനാ ഫിൽ ഖിയാമത്തി മുഷ്ഫിഖ വഅഹ്ലനാ ഇൻ ദാഅയാ സയ്യിദി ഖൈറൻ നബി, അശ്ഫാഅത്ത് ഹബ് ലനാ, ഞങ്ങൾക്ക് താങ്കളുടെ ശഫാഅ താങ്കളുടെ ശുപാർശ തരണേ, ഫിൽ ഖിയാമത്തി മുഷ്ഫിഖ, ഖിയാമത്ത് നാളിൽ ഞങ്ങളൊക്കെ പേടിച്ചു പോകുന്ന പരലോക നാളിൽ അന്ത്യനാളിൽ അങ്ങയുടെ ശുപാർശ അങ്ങ് തരണേ നബിയെ, ഞങ്ങളുടെ കുടുംബത്തിനും അതൊക്കെ ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്ന നാളിൽ അങ്ങയുടെ ശഫാഅത്ത് അങ്ങയുടെ ശുപാർശങ്ങൾക്ക് തരണേ നബിയേ. സയ്യിദി ഖൈറൻ നബി, എന്റെ നേതാവായ അല്ലാഹുവിന്റെ നബിമാരിൽ ഉത്തമരായ മുഹമ്മദ് നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് മൗലവികാരൻ ചൊല്ലുന്നതും ചൊല്ലിപ്പിക്കുന്നതും. സഹോദര, ഒരു മുസ്ലിമിന് ഇത് പാടുണ്ടോ? ഇത് ചൊല്ലാൻ പാടുണ്ടോ? ഇത് അല്ലാഹുവല്ലാത്തവരോടുള്ള അവന്റെ നബിയോടുള്ള ദുആ അല്ലേ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമേ അല്ലാഹുവിന്റെ പദവിയിലേക്ക് ഉയർത്തുന്ന വരിയല്ലേ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിൽ ഇത് അനുവദിച്ചിരുന്നോ? ഒരിക്കലുമില്ല. ഇതിന്റെ ഒന്ന് അയലക്കെത്താത്ത, ഇതിനെക്കാളൊക്കെ ഗൗരവം എത്രയോ കുറഞ്ഞ വാക്കുകൾ ജനങ്ങൾ പറഞ്ഞപ്പോൾ പോലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയുള്ളവരെ തിരുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മജ്‌ലിസിൽ ഒരാൾ പറഞ്ഞു, മാശാ അല്ലാഹു വശിച്ച, ഓ നബിയെ, അല്ലാഹുവും താങ്കളും ഉദ്ദേശിച്ചതുപോലെ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറയുകയാണ്, അജാൽതനി ലില്ലാഹി നിജ്ജാ, അജാൽതനി ലില്ലാഹി നിജ്ജാ, നീ എന്നെ അല്ലാഹുവിന് സമനാക്കുകയാണോ? ഖുൽ മാ ശാ അല്ലാഹു വഹ്ദാ, നീ പറയുക അല്ലാഹു മാത്രം ഉദ്ദേശിച്ചതുപോലെ. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ഇത് പറഞ്ഞ സഹാബി അല്ലാഹുവിന്റെ സ്ഥാനത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉയർത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ? ഇന്നൊരു വാക്കങ്ങ് പറഞ്ഞു പോയതാണ്. പക്ഷെ വാക്കിൽ പോലും ഇസ്ലാമിന്റെ അടിസ്ഥാന ആശയമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിനെതിരായത് വരാൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചിട്ടില്ല. അതുപോലെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ, ഒരു പ്രാസംഗികൻ പറയുകയുണ്ടായി, അല്ലാഹുവിനെ അവന്റെ റസൂലിനെ നിങ്ങൾ അനുസരിക്കണം, എന്നാൽ അല്ലാഹുവിനെയും റസൂലിനെയും ധിക്കരിച്ചാൽ അവർ നരകത്തിലാണ് അല്ലെങ്കിൽ അവർ പിഴച്ചുപോകും എന്ന ആശയത്തിൽ ഒരു പ്രാസംഗികൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് പറഞ്ഞു. അയാൾ പ്രയോഗിച്ചൊരു വാക്ക് തെറ്റിപ്പോയി. എന്താണ് തെറ്റിയത്? ഒമയ്യ അസ്ഹിമാ, അല്ലാഹുവിനെയും റസൂലിനെയും ധിക്കരിച്ചവർ എന്ന് പറയേണ്ടതിന് പകരം അവരെ രണ്ടുപേരെയും ധിക്കരിച്ചവർ എന്ന് ഒറ്റ വാക്കിൽ അല്ലാഹുവിനെയും റസൂലിനെയും സല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്തിക്കൊണ്ട് പറഞ്ഞുപോയി. സഹോദരങ്ങളെ, ആ മനുഷ്യൻ ഉള്ളിൽ കുഫറുള്ളത് കൊണ്ട് പറഞ്ഞതാണോ? ഉള്ളിൽ ചുരുക്കുള്ളത് കൊണ്ട് പറഞ്ഞതാണോ? അല്ല. എന്നിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി എന്തായിരുന്നു അറിയുമോ? ബിഅസൽ ഖതീബു അൻക, എത്ര മോശം പ്രാസംഗികനാണ് നീ, എത്ര മോശം പ്രഭാഷകനാണ് നീ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തിയത്. വമയ്യ അസ്ല്ലാഹ വറസൂല, അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ധിക്കരിച്ചവർ എന്ന് വേറെ വേറെ നീ പറയും, ഒന്നാക്കി പറയരുത് എന്നാശയമാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. സഹോദരങ്ങളെ, ആലോചിച്ചു നോക്കൂ, ഈ വരിയും മൗലിദുകാരന്റെ വരിയും തമ്മിൽ എവിടെ നിൽക്കുന്നു? എന്തു ബന്ധമാണ്? ഇതും തമ്മിൽ എത്ര അകലത്തിലാണുള്ളത്? ഇതിനേക്കാളും നിസാരമായ വാക്കുപോലും ഇത്ര ശക്തമായ ഭാഷയിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ഇതുപോലെ മൗലിദ് പോലെ ഉള്ളതിനുള്ള വരികളുടെ അവസ്ഥ എന്തായിരിക്കും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വേണ്ടി പരലോകത്ത് അല്ലാഹുവിനോട് നമുക്ക് വേണ്ടി മാത്രമല്ല മുഴുവൻ മനുഷ്യർക്കും ഉപകാരമുണ്ടാകുന്ന ശഫാഅ ശുപാർശ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്തു നാളിൽ പറയുന്നുണ്ട്. എന്താണത്? എല്ലാവരും മഹ്ശറിൽ, സൂര്യൻ തലക്കു മുകളിൽ ഉദിച്ചു നിൽക്കുന്ന മഹ്ശറിൽ ആളുകളെല്ലാം വിചാരണയ്ക്ക് കാത്തു പ്രയാസപ്പെട്ട് നിൽക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിചാരണയ്ക്കെടുക്കാനുള്ള ശുപാർശ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അല്ലാഹുവിനോട് പറയുക. ഒരാൾക്കും റബ്ബിനോട് സംസാരിക്കാൻ ധൈര്യമില്ലാതെ വരുന്ന ഘട്ടത്തിൽ, അതുപോലെ മുഅ്മിനുകൾക്ക് വേണ്ടി അവിടുത്തെ ഉമ്മത്തിലെ നരകത്തിൽ ശുർക്കോ കുഫറോ അല്ലാത്ത പാപങ്ങൾ കൊണ്ട് ആയി പോയവർക്ക് വേണ്ടി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് ശുപാർശ പറയും, ശഫാഅത്ത് ചെയ്യും. സഹോദര മുസ്ലിമേ, നിനക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ ശുപാർശ വേണോ? നീ എന്താണ് ചെയ്യേണ്ടത്? നീ അല്ലാഹുവിനോട് മാത്രം ദുആ ചെയ്യുന്നവനാവുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ ആശയം നീ യഥാർത്ഥ നിലക്ക് പഠിച്ചവനാവുക. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മഹാനായ സഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിച്ച ചോദ്യമുണ്ട്, അല്ലാഹുവിന്റെ റസൂലേ, മൻ അസ്അദു അന്നാസി ബിശഫാഅതിക യൗമൽ ഖിയാമ. ഇമാം ബുഖാരിയുടെ സഹീഹിൽ നമുക്ക് കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, മൻ അസ്അദു അന്നാസി ബിശഫാഅതിക യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അങ്ങയുടെ ശുപാർശ കൊണ്ട് ഭാഗ്യം ലഭിക്കുന്ന, അങ്ങയുടെ ശുപാർശ കിട്ടാൻ ഭാഗ്യമുണ്ടാകുന്നവൻ ആരായിരിക്കും? അബൂഹുറയറയുടെ ചോദ്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓ അബൂഹുറയറ എനിക്കറിയാം താങ്കളായിരിക്കും എന്നോട് ഇത് ആദ്യം ചോദിക്കുക. കാരണം അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസിനോടുള്ള ഹിർസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ പഠിക്കാനുള്ള അതീവ താല്പര്യം താങ്കൾക്കുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇക്കാര്യം ആദ്യം എന്നോട് ചോദിക്കുക താങ്കൾ തന്നെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. എന്നിട്ട് മുസ്ലിമേ കേട്ടോളൂ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി. അസ്അദുന്നാസി ബിശഫാഅത്തി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എന്റെ ശുപാർശ കൊണ്ട് സൗഭാഗ്യമടയാൻ ആ മഹാഭാഗ്യം ലഭിക്കുന്നവൻ ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് നേടിയവൻ എന്നാണോ? ഒരിക്കലുമല്ല. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ മിൻ ഖൽബിഹി, ആരാണ് കൽബിന്റെ ഉള്ളിൽ അറിഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായി ഷിർക്കിന്റെയോ റിയായിന്റെയോ ഒരു കലർപ്പുമില്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവൻ, പ്രഖ്യാപിച്ചവൻ ആരാണ്? അവനാണ് എന്റെ ശഫാഅത്ത് കിട്ടുക. ഓ മുസ്ലിമേ, എന്നിട്ടാണോ അല്ലാഹുവിന്റെ റസൂലിന്റെ ശുപാർശ നിനക്ക് തടയപ്പെടുന്ന ഈ ഷിർക്കിന്റെ ശഫാഅത്ത് നേട്ടം, ഈ ഷിർക്കിന്റെ മൗലിദ് ഗാനം നിന്നെ കൊണ്ട് ചൊല്ലിക്കുന്ന മുസ്ലിയാരെ നീ അനുസരിക്കുന്നത്, അവരെ നീ ബഹുമാനിക്കുന്നത് ഒരിക്കലും നിനക്ക് പാടില്ലാത്ത കാര്യമാണ്. നിന്നെ വഴിതെറ്റിക്കുകയാണ് അവരെന്ന് നീ മനസ്സിലാക്കുക. അതാ അതേ മൗലിദിൽ ആളുകൾ ചൊല്ലുന്നു, മുസ്ലിയാക്കന്മാർ ചൊല്ലിക്കുന്നു. ارتكبت على الخطا غير حسر وعجب لك اشكو فيه يا سيدي خير النبي. ഈ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ അങ്ങോളം ഇങ്ങോളമുള്ള അങ്ങാടികളിൽ ഇർത്തകബുത്തു ഓടിയും അതുപോലുള്ള ശിർക്കിന്റെ വരികൾ ഓടിയും ഇത് ശിർക്കാണെന്ന് മുസ്ലിം ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തിയ മഹാന്മാരായ പണ്ഡിതന്മാർ കഴിഞ്ഞുപോയ നാടാണ് കേരളം. ഇതൊക്കെ നിർത്തിക്കളയും നിങ്ങൾ എന്തെങ്കിലും ആരോപണം കൊണ്ടുവന്നാൽ എന്ന് എ പി ഒ ഇക്കയോ ഏതെങ്കിലും ഏത് ഗ്രൂപ്പിലാകട്ടെ ഏത് പാർട്ടിയാകട്ടെ ഏതെങ്കിലും മുസ്ലിയാക്കന്മാർ വ്യാമോഹിക്കുമെങ്കിൽ നടക്കുകയില്ല. മുസ്ലിം ഉമ്മത്തിന് ഞങ്ങളുടെ മുൻഗാമികൾ അത് പഠിപ്പിച്ചിട്ടുണ്ട്. അവരിൽ പലരും ഒരുപാട് ആളുകൾ അതുകൊണ്ട് ഇത് ഒഴിവാക്കിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ തൗഫീഖോടെ ഞങ്ങൾ ഇത് പറയുക തന്നെ ചെയ്യും. ഇർതകബ്തു അലൽ ഖതാ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു തേടുകയാണ്, ഓ നബിയെ ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തുപോയി, ഗൈറ ഹസ്രിം വഅജബ് കയ്യും കണക്കുമില്ലാത്ത തെറ്റുകൾ, ലക അഷ്കു ഫീഹി യാ സയ്യിദി ഖൈറ നബി, ഓ നബിയെ ഇതിൽ അങ്ങയോടാണ് എനിക്ക് ശിക്കായത്ത് പറയാനുള്ളത്, ആവലാതി പറയാനുള്ളത്. ഓ മുസ്ലിമേ, നിനക്കിത് പറയാൻ പാടുണ്ടോ? നീ കേട്ടിട്ടില്ലേ അള്ളാഹുവിന്റെ ഖുർആനിൽ മഹാനായ പ്രവാചകൻ യാഖൂബ് അലൈഹി സ്വലാത്തു വസ്സലാം തേടിയത്, അവിടുന്ന് പറഞ്ഞത്, ഇന്നമ അഷ്കു ബസ്തി വഹുസ്നി ഇലല്ലാഹ് വഅലമു മിനല്ലാഹി മാ ലാ തഅലമൂൻ, ഞാൻ എന്റെ വേദനയും എന്റെ പ്രയാസവും ശിക്കായത്ത് പറയുന്നത് ആവലാതി പറയുന്നത് മൗലിദുള്ള അതേ വാക്കാണത്. ഇന്നമ അഷ്കു ബസ്തി വഹുസ്നി ഇലല്ലാഹ്, അള്ളാഹുവിനോട് മാത്രമാണ് ഞാൻ എന്റെ ആവലാതികളും പ്രയാസങ്ങളും പറയുക എന്ന് മഹാനായ പ്രവാചകൻ യഅഖൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു. നിങ്ങൾ കേട്ടിട്ടില്ലേ സൂറത്തു മുജാദല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ തന്റെ ഭർത്താവ് അന്യായമായി ലിഹാർ എന്ന് പറയുന്ന ഒരു ദുരാചാരം ഉണ്ടായിരുന്നു ജാഹിലിയത്തിൽ. അത് തന്നോട് ഒരു ഭർത്താവ് തന്റെ ഭർത്താവ് ചെയ്തുവെന്ന് ഒരു സ്ത്രീ, വൃദ്ധയായ ഒരു സ്ത്രീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്ന് പരാതി പറഞ്ഞു. അവർ തന്റെ ആവലാതി റബ്ബിനോട് പറഞ്ഞു. അല്ലാഹു അതിനെക്കുറിച്ച് ഏഴാകാശങ്ങൾക്ക് മുകളിൽ നിന്ന് ആയത്തിറക്കുകയാണ്, ഖദ് സമിഅ അല്ലാഹു ഖൗല അല്ലതി തുജാദിലുക ഫീ സൗജിഹാ വതശ്തകി ഇലല്ലാഹ് വല്ലാഹു യസ്മഉ തഹാവുറകുമാ, ഖദ് സമിഅ അല്ലാഹു ഖൗല അല്ലതി തുജാദിലുക ഫീ സൗജിഹാ, തന്റെ ഭർത്താവിന്റെ കാര്യത്തിൽ ഓ നബിയെ താങ്കളോട് സംസാരിക്കുന്ന ആ സ്ത്രീയുടെ ശബ്ദം അല്ലാഹു കേട്ടിട്ടുണ്ട്. വതശ്തകി ഇലല്ലാഹ്, അള്ളാഹുവിനോടവർ ശിക്കായത്ത് പറയുന്നു, ആവലാതി പറയുന്നു. ആയിഷ റളിയല്ലാഹു അൻഹാ അവർ പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദി വസിഅ സംഉഹു ലഖ്വാത്, അള്ളാഹുവിനാകുന്നു സ്തുതി, എല്ലാ ശബ്ദങ്ങളും കേൾക്കുവാൻ കേൾവി വിശാലമായ സംഉള്ള അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. ആ സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ സംസാരിക്കുന്നത്, അടുത്തുണ്ടായിരുന്നു ഞാൻ, ഒരു ചുമരിനിപ്പുറത്ത് ഞാൻ ഉണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും ആ സ്ത്രീ സംസാരിക്കുന്നത് വ്യക്തമായി എനിക്ക് കേൾക്കാമായിരുന്നില്ല. ഏഴാകാശങ്ങൾക്ക് മുകളിൽ നിന്ന് അവരുടെ ആവലാതി കേട്ടുവെന്ന്, അവരുടെ ശിക്കായത്ത് കേട്ടുവെന്ന് അള്ളാഹു പറഞ്ഞു. ആ സ്ത്രീയുടെ ശിക്കായത്ത് അള്ളാഹുവിനോടാണെന്നാണ് അള്ളാഹു അവന്റെ കിതാബിൽ പറയുന്നത്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം നീ ശിക്കായത്ത് പറയുകയോ എന്ന് നീ ചൊല്ലുകയോ ഇതെങ്ങനെ ശരിയാകും, ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതുമായി എങ്ങനെ യോജിക്കും, ഇതാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥം, ഇങ്ങനെയാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്? ഒരിക്കലുമല്ല. ഇബാദത്തിന്റെ ഒരംശവും ഇബാദത്തിന്റെ ഭാഗമായി വരുന്ന ഒന്നും, അത് ദുആ ആകട്ടെ ഇസ്തിഗാസയാകട്ടെ എന്താകട്ടെ, ഒന്നും അല്ലാഹു സുബ്ഹാനഹു വതആല കല്ലാതെ മറ്റൊരാൾക്കും നീ കൊടുക്കാൻ പാടില്ല എന്നതാകുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥം. ഇതാ ഇതുപോലുള്ള വരികൾ, ഇങ്ങനെ എന്തെന്ത് വരികൾ, എത്ര എത്ര വരികൾ ഇതുപോലുള്ള മൗലിദുകളും മൗലിദുകളിലും റാസീബുകളിലുമൊക്കെ ഉണ്ടെന്ന് സഹോദരങ്ങളെ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനിന് കടകവിരുദ്ധമായ കാര്യങ്ങളാകുന്നു ഇത്. അല്ലാഹുവിന്റെ റസൂലിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു അയച്ചത് അവനെ മാത്രം ഇബാദത്ത് ചെയ്യണം എന്ന് പഠിപ്പിക്കാനാകുന്നു. അവരല്ലാത്ത ഒരാളിലേക്കും നിന്റെ കൈകൾ ഉയർത്തരുത് എന്ന് പറയാനാകുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു നിയോഗിച്ചത്. നിങ്ങൾ കേട്ടിട്ടില്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അതാ മഴക്ക് ക്ഷാമമുണ്ടായി, വരൾച്ചയുണ്ടായി. സഹാബത്ത് റളിയല്ലാഹു അൻഹും നബിയുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ഓ നബിയെ അല്ലാഹുവിനോട് ദുആ ചെയ്യണം മഴ പെയ്യാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ വെച്ച് അവിടുത്തെ കൈകൾ മുകളിലേക്ക് ഉയർത്തി അല്ലാഹുവിനോട് ദുആ ചെയ്തു. മേഘങ്ങളൊന്നുമില്ലാതെ തെളിഞ്ഞാകാശമായിരുന്നു അന്നുണ്ടായിരുന്നത്. എന്നിട്ടും അതാ മേഘങ്ങൾ മദീനയിലേക്ക് വളരെ വേഗത്തിൽ സഞ്ചരിച്ചു വന്നു, മഴ വർഷിച്ചു. ഒരാഴ്ച മഴയായിരുന്നു. പിന്നെ അതാ അടുത്ത വെള്ളിയാഴ്ച ഒരാൾ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ ഇതാ മഴ കൂടുതലാണ്, മഴ പെയ്ത് പെയ്ത് ആകെ നാശമായി, വെള്ളത്തിലായി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ഹവ അലൈന വലാ അലൈന, അല്ലാഹുമ്മ അലൽ ആകാമി വദ്ദറാബി വബുതൂനിൽ ഔദിയതി വമനാബിതി ശജർ, അല്ലാഹുവേ ഞങ്ങൾക്കല്ല ഞങ്ങൾക്ക് ചുറ്റും മദീനക്ക് ചുറ്റും മഴ പെയ്യിക്കണമേ. പർവ്വതങ്ങളിലും മരങ്ങളിലും മുളക്കുന്നിടത്തും താഴ്വാരങ്ങളിലുമെല്ലാം അതോടെ മഴ മദീനക്ക് ചുറ്റിലേക്കും നീങ്ങി. മദീനക്ക് പുറത്തു നിന്ന് പിന്നെ ആര് വരുമ്പോഴും അവർക്ക് മഴയെക്കുറിച്ച് മാത്രമേ പറയാനുണ്ടായിരുന്നു, അത്രയും നല്ല മഴയാണ് മദീനക്ക് പുറത്ത് പെയ്യുന്നത്, മദീന ഒരു പാത്രം പോലെയായെന്ന് സഹാബത്ത് റളിയല്ലാഹു അൻഹും പറഞ്ഞു. അവർക്ക് ചുറ്റും മഴ. എന്താണ് സഹോദരങ്ങളെ, ഇതേ സഹാബിമാർ റളിയല്ലാഹു അൻഹും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീൻ പഠിച്ച മഹാന്മാരായ സഹാബ, ഇവർക്ക് വീണ്ടും ക്ഷാമമുണ്ടായിട്ടില്ലേ, ഇവർക്ക് വീണ്ടും പ്രയാസങ്ങൾ ഉണ്ടായിട്ടില്ലേ, ഇവരിൽ ആരാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തേടിയിട്ടുള്ളത്? അവരുടെ കബറിങ്ങൾ ചെന്നോ ചെല്ലാതെയോ എപ്പോഴാണ് അവരിങ്ങനെ ചെയ്തിട്ടുള്ളത്? ഒരിക്കലും ചെയ്തിട്ടില്ല. ഉമർ ഉൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ക്ഷാമമുണ്ടായ കാര്യം ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സഹീഹിൽ റിവായത്ത് ചെയ്യുന്നു. ഉമർ ഉൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്താണ് ചെയ്തത്? അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയുടെ സഹോദരനായ പിതൃവനായിരുന്ന അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വിളിച്ചു, അദ്ദേഹത്തോട് ഇമാമായി നിന്ന് നിസ്കരിക്കാൻ പറഞ്ഞു, മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരം. എന്നിട്ട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്ത ദുആ സഹീഹുൽ ബുഖാരിയിൽ ഇതാ കാണുന്നു. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഇദാ നമ്മോട് റിവായത്ത് ചെയ്തു പറയുന്നു, ഉമർ ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ഇന്നാ കുന്നാ നതവസ്സലു ഇലൈക ബിനബിയിനാ ഫസഖൈതനാ ഫഇന്നാ നതവസ്സലു ഇലൈക ബിഅമ്മി നബിയിനാ ഫസ്ഖിനാ ഫയുസ്ഖൂൻ. ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹുവേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞങ്ങൾ ഇതുപോലെ ദുആ ചെയ്യിക്കാറുണ്ടായിരുന്നു, അവിടുത്തെ വസീലയാക്കാറുണ്ടായിരുന്നു. എന്താണ് വസീല? അവിടുത്തോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെടും, അവിടുന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യും. എന്നിട്ട് ഉമർ പറഞ്ഞു, ഇതാ ഞങ്ങൾ ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി അടുത്ത കുടുംബ ബന്ധമുള്ള ആ ബറക്കത്ത് കൂടിയുള്ള അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് എന്ന മഹാനായ സഹാബിയെ കൊണ്ട് നിങ്ങളോട് ദുആ ചെയ്യിക്കുന്നു, അതുകൊണ്ട് വസ്ഖിന ഞങ്ങൾക്ക് മഴവ തരണമേ. ഖാല ഫയുസ്ഖൂൻ അവർക്ക് മഴ കിട്ടിയിരുന്നു. എന്റെ സഹോദര ആദ്യം ഒന്ന് ആലോചിച്ചു നോക്കൂ, നിന്നെക്കാളും നിന്റെ മുസ്ലിയാക്കന്മാരെക്കാളും ദീൻ മനസ്സിലായവരല്ലേ സഹാബത്ത് റളിയല്ലാഹു അൻഹും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ അവിടെയില്ലേ? അല്ലാഹുവിന്റെ റസൂൽ അവിടുത്തെ ശരീരം മണ്ണ് തിന്നാതെ, നബിമാരുടെ ശരീരം അല്ലാഹു മണ്ണിനെ ഹറാമാക്കിയിരിക്കുന്നു, ആ നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുശരീരം അവരിലില്ലേ? അവരാരെങ്കിലും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിളിച്ചു തേടിയോ? അവിടുത്തെ പോകട്ടെ, നമ്മൾ അള്ളാഹു അല്ലാത്തവരോട് തേടാറില്ല, അള്ളാഹുവിനോട് തന്നെയാണ് നിങ്ങൾ ചോദിക്കാറുള്ളത്. പക്ഷെ ഈ മരണപ്പെട്ട മഹാന്റെ വറക്കത്ത് കൊണ്ട് തരണേ അള്ളാഹ്, ഈ മരണപ്പെട്ട് കിടക്കുന്ന ആളുടെ ആള് ഞങ്ങളുടെ മുൻനിർത്തി, അതുകൊണ്ട് നീ ഞങ്ങൾക്ക് തരണേ അള്ളാഹ് എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് എന്ന് പറയാറുണ്ടല്ലോ പലരും. പല സാധുക്കളും അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെയുള്ള ആളുകൾ ഈ മൗലീദിന്റെയും ഈ ബുർദയുടെ കർത്തറിഞ്ഞാൽ അവർ പറയും സുബ്ഹാനല്ലാഹ്, ഇങ്ങനെയാണ് ഇതിന്റെ അർത്ഥം. എന്നിട്ട് ഹക്ക് മനസ്സിലാക്കിയ ഒരുപാട് ആളുകളുണ്ട്. അതാണ് മുസ്ലിയാക്കന്മാരെ നിങ്ങൾ പറ്റിക്കുകയാണ്. ഓരോരുത്തർക്കും വേണ്ട രൂപത്തിൽ വേണ്ട സമയത്ത് അവർ പറഞ്ഞു തരും ഞൊണ്ടി ന്യായങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് തേടിയോ? അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് ആണോ അഫ്ദൽ, ഏറ്റവും ശ്രേഷ്ഠൻ? അതല്ല, അല്ലാഹുവിന്റെ റസൂലാണോ സല്ലല്ലാഹു അലൈഹി വസല്ലം? ബുദ്ധിയുള്ളവരെ ആലോചിക്കൂ. ഇമാം ബുഖാരിയുടെ സഹീഹിലുള്ള പ്രസിദ്ധമായ സംഭവമാണിത്. ഇങ്ങനെയാണ് നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ, സഹാബത്തും സഹാബികളും തബീഉ താബിഈകളും ഇമാമുമാരെല്ലാം അല്ലാഹുവിന്റെ ദീനിനെ മനസ്സിലാക്കിയത്. അല്ലാഹുവിനോട് മാത്രം തേടുന്ന, അവനെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന, അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതുപോലെ മാത്രം അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന പരിശുദ്ധ ദീൻ ഇതാകുന്നു സലഫിയ. പുതിയ ആശയമല്ല ഇത്, ഇത് പുത്തൻവാദമല്ല, ഇത് മുൻഗാമികൾ പഠിപ്പിച്ച പഴയ ദീനാകുന്നു. പഴയതിലേക്ക്, പഴമയിലേക്ക് തിരിച്ചു പോകണം എന്നാകുന്നു ഞങ്ങൾ പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നന്നായി മനസ്സിലാക്കുക, നന്നായി ഉൾക്കൊള്ളുക. അല്ലാഹു റബ്ബുൽ ആലമീൻ അവന്റെ ദീൻ യഥാവിധി മനസ്സിലാക്കാനും ആ പരിശുദ്ധ ദീനിൽ ജീവിച്ചു മരിക്കുവാനും എനിക്കും നിങ്ങൾക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ان شاء الله مغرب انسكارتين ശേഷം ബാക്കി വിഷയങ്ങൾ ബഹുമാന്യനായ അബ്ദുറൗഫ് നദ്വി സംസാരിക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്. اللهم ارنا الحق حقا وارزقنا اتباعه وارنا الباطل باطلا وارزقنا اجتنابه. اللهم اني اسالك خير ما قلت وخير ما لم اقل واعوذ بك من شر ما قلت ومن شر ما لم اقل. اللهم توفنا مسلمين والحقنا بالصالحين. اللهم احفظنا واحفظ المسلمين في كل مكان. وصلى الله وسلم على نبينا محمد. السلام عليكم ورحمه الله وبركاته.